ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. എല്ലാ സഹോദരന്മാരെയും എല്ലാ സഹോദരിമാരെയും ബോഡി ഓഫ് ക്രൈസ്റ്റ് എല്ലാ അംഗങ്ങളെയും അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ദൈവത്തിന്റെ തിരുവചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അതിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ വിശുദ്ധ പകൽക്കാലം ദൈവരാജ്യത്തിന്റെ ചിന്തകളുമായി ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ ജീവിതം. വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഈ ടെക്നിക്കൽ വകുപ്പുമായിട്ട് അല്പം ബന്ധമുള്ളതുകൊണ്ട് ഈ കമ്പ്യൂട്ടറിന്റെ ആ മദർ ബോർഡില് ചില ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് IC എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് നമുക്ക് ഈ ബൾബൊക്കെ ഊരിയെടുക്കുന്നത് പോലെയും ഒന്നും ഊരിയെടുക്കാൻ പറ്റില്ല. വളരെ ശ്രദ്ധയോടുകൂടെ പ്രത്യേകിച്ച് ചില പ്രത്യേക സോൾഡറിങ് രീതിയിലൊക്കെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പുറത്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതേപോലെ തന്നെ അതിനേക്കാൾ എല്ലാ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളുടെ ഈ ലൈഫ്, ഈ ജീവിതം. അപ്പൊ ഈ ജീവിതം വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ കൈകാര്യം ചെയ്യണം. ഒറ്റ ജീവിതമേ ഉള്ളൂ, ഒരൊറ്റ ജീവിതം. രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടില്ല. അപ്പൊ വളരെ ശ്രദ്ധയോടുകൂടെ നാം ഈ ജീവിതം കൈകാര്യം ചെയ്യണം. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത് നമ്മളോട് സമയം തക്കത്തിൽ ഉപയോഗിക്കുക. സമയം തക്കത്തിൽ ഉപയോഗിക്കുക, കാരണം ഈ ടൈം എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം കറൻസിയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോളാം, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അതുകൊണ്ട് അതായത് നമ്മുടെ മാക്സിമം സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ അതിനെ തേജസ്സാക്കി മാറണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരിക്കല് ഞാൻ എൻ്റെ മോള് ഇങ്ങനെ പറഞ്ഞ കേട്ടു, സ്കൂളിൽ എന്തോ പ്രോഗ്രാമോ കാര്യങ്ങളോ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ ഏതോ ഒരു കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ആ കുട്ടി വരില്ല. എത്ര ടീച്ചർ വഴക്ക് പറഞ്ഞാലും ആ കുട്ടി വരില്ല. കാരണം ആ കുട്ടി ആ സമയം കൂടി പഠിക്കാൻ ഉപയോഗിക്കും, ആ സമയം കൂടി കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കും. അത് താൽക്കാലികമായ കാര്യം, എന്നാൽ നമ്മളെ സംബന്ധിച്ച് നിത്യമായ കാര്യമാണ്. മാക്സിമം നമ്മൾ നമ്മുടെ ടൈം സേവ് ചെയ്യണം. എന്തുകൊണ്ടാണ് പറയുന്നത്? സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ടൈം സേവ് ചെയ്തിട്ട് എന്തിനാ വേറെ എന്തെങ്കിലും അൺവർത്തി ആയിട്ടുള്ള സെമിത്തേരി കൊണ്ട് നശിക്കുന്ന കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനല്ല, പകരം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിത്യമായ പ്രയോജനത്തിനായി നമ്മൾ അതിനെ ഉപയോഗിക്കത്തക്ക രീതിയിൽ നമ്മൾ സമയം സേവ് ചെയ്യണം. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ട റിലേഷൻഷിപ്പ് മാത്രമേ നമ്മൾ കീപ്പ് ചെയ്യൂ. കാരണം നമ്മുടെ സമയം അപഹരിച്ചുകൊണ്ട് പോകുന്ന റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ ഒഴിവാക്കും. കാരണം ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല, പിന്നെ എന്തൊക്കെയുണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്, അതങ്ങ് തീരില്ല. അത് എപ്പോഴും പിന്നെ എന്തൊക്കെയുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് തീരില്ല. അങ്ങനെയുള്ള റിലേഷൻഷിപ്പൊക്കെ പയ്യെ ഒന്ന് ലിമിറ്റ് ചെയ്തിട്ട് മാക്സിമം എറ്റേണൽ വാല്യൂ ഉള്ള റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധയോടുകൂടി നമ്മുടെ ലൈഫ് കൈകാര്യം ചെയ്യുക. മനസ്സിലായോ? ദാ നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് കൈകാര്യം ചെയ്യണ പോലെയല്ലല്ലോ കോഴിമുട്ട കൈകാര്യം ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ പെട്ടെന്ന് എടുക്കും, കോഴിമുട്ട എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചെടുക്കും. ഇത് ഞാൻ ഐഡിയ നിങ്ങൾക്ക് തരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈ ലൈഫ് കൈകാര്യം ചെയ്യുക, വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. വളരെ ഡെലിക്കേറ്റ് ആണ്, വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നശിച്ചു പോകാനായിട്ട് ഇടയാവും. വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചോണം. ആദ ഹോവിയത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല, എന്ത് പറ്റി? അത് പൊട്ടിപ്പോയി, നശിച്ചു പോയി, അത് മരണത്തിലേക്ക് ഇല്ലേക്ക് പോയി അല്ലേ? ഹല്ലേലൂയ. യേശുക്രിസ്തു വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചു, വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? നമുക്കെല്ലാം അത് ഗുണമായി തീർന്നു. അപ്പൊ ഇതേപോലെ തന്നെ ഈ ലൈഫ് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഓരോ നിമിഷവും വളരെ പ്രാധാന്യം ഉള്ളതാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10 to 8 ഇന്നർ ചർച്ചിൽ. ആ ചർച്ച് കൺസ്ട്രക്ഷൻ നമ്മുടെ ഉള്ളിൽ നടക്കാത്തതിൻ്റെ കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണേ. ഉള്ളോട് ഐ ലവ് യു. ഹല്ലേലൂയ. ചർച്ച് കൺസ്ട്രക്ഷൻ നമുക്ക് എന്തുകൊണ്ട് നടക്കുന്നില്ല? യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ആലയമായി നമ്മൾ വെളിപ്പെടേണ്ടതാണ്. സോറി, വൺ മിനിറ്റ്. നമ്മൾ ദൈവത്തിൻ്റെ ആലയമായി നമ്മൾ വെളിപ്പെടണം. അതായത് നമ്മളുടെ അഡ്രസ് എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ആളുകളെ കണ്ടിട്ടില്ലേ, നമ്മൾ കണ്ടിരിക്കുന്ന കാര്യം ഇതാ, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ജോസഫ് മനസ്സിൽ അല്ലെങ്കിൽ അസീസ് മനസ്സിൽ അവരുടെ വീടിന്റെ പേര് മുമ്പിൽ എഴുതിയിട്ടുണ്ടാവും. ഇതിപ്പോ നമ്മളുടെ എല്ലാം വീട്, നമ്മളുടെ എല്ലാം പേരെന്ന് പറയുന്നത് ഷാജി, റൈജു, ജവാഷ്, ഇതാ കുര്യച്ചൻ. അപ്പൊ നമ്മളെല്ലാം കുര്യച്ചൻ മനസ്സിൽ, ഷാജി മനസ്സിൽ, ഇതാ റൈജു മനസ്സിൽ, ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാ. നമ്മൾ ഓരോ വീടുകളാ നമ്മൾ. അപ്പൊ നമ്മുടെ അഡ്രസ് എന്ന് പറയുന്നത് നമ്മുടെ പേരിൽ നമ്മുടെ അഡ്രസ് കിടക്കണേ. നമ്മുടെ പേരിൽ അഡ്രസ് മാറിയിട്ട് നമ്മൾ ദൈവത്തിന്റെ പേരിൽ അഡ്രസ് വരണം. നമ്മളുടെ പേര് നമ്മളുടെ ആലയം എന്നല്ല, നമ്മളുടെ പേര് ദേവാലയം എന്നാക്കി മാറണം. ദൈവം വസിക്കുന്ന ദൈവാലയമായി നമ്മൾ മാറണം. അപ്പൊ നമ്മുടെ അഡ്രസ് എന്ന് പറയുന്നത് ഇതാ, ദൈവമാണ് താമസിക്കുന്നത് അവിടെ. ദൈവമാണ് താമസിക്കുന്നത്. അതായത് ദൂതന്മാരൊക്കെ കടന്നു പോകും, ദൂതന്മാർ കടന്നു പോകുന്ന, പിശാചികൾ കടന്നു പോകുന്ന ആത്മമണ്ഡലത്തിൽ ഇവിടെ എവിടെയെങ്കിലും ദേവാലയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉടനെ പറയണം, ദേ റൈജു ഒരു ദേവാലയമാ. പിശാചി പറയണം, റൈജു ഒരു ദേവാലയമാ. അപ്പോ നമ്മൾ നോക്കി പറയരുത് ഇതാ അത് ഷാജിയാലയമാണ്, ഷാജിയാലയം. അപ്പോൾ അവിടുത്തെ അഡ്രസ് ഷാജിയുടെ പേരിലാണ് അഡ്രസ്സ് കിടക്കുന്നത്. ആരാണ് ആ വീട്ടിൽ താമസിക്കുന്നത്? പുള്ളിയുടെ പേരിലാണ് അഡ്രസ്സ് അല്ലേ. ഇപ്പോ എന്റെ വീട്ടില് ഇപ്പൊ പലരും ഉണ്ട് എന്റെ കീഴിൽ പലരും ഉണ്ട്. പക്ഷേ അവരുടെ പേരിലല്ല അത് അറിയപ്പെടുന്നത്, എന്റെ പേരിൽ അറിയപ്പെടുന്നത്. എന്റെ വീടിന്റെ വാതിക്കൽ ചെന്ന് കഴിഞ്ഞാൽ ഷാജി ജോസഫ് എന്ന് പറഞ്ഞാൽ ചോദിച്ചേക്കണ. അപ്പോ ഇതാ ഇതേപോലെ തന്നെ ആ നമ്മുടെ വീടിന്റെ അകത്ത് ഏറ്റവും പ്രധാനി ആരായിരിക്കണം? ദൈവമായിരിക്കണം. അപ്പോഴത് അഡ്രസ് ദൈവത്തിന്റെ പേരിലായി. അപ്പൊ സാത്താൻ പേടിക്കും, പിശാജി പേടിക്കണം. ഓ ഈ സംഭവം വേറെ, ആലയം വേറെ ആട്ടോ ഇത്. ഇത് ആലയം വേറെ, ഇത് ഷാജിയാലയം അല്ല, ഇത് ദൈവാലയമാ, ഇത് ദൈവാലയമാ. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇതാ, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പൊ ലോകത്തുള്ളവൻ അന്വേഷിച്ച് നടക്കുകയാണ്, ഇത് എവിടെ ആരെയൊക്കെ പിടിക്കണം, എവിടെയൊക്കെ പരിപാടി ചെയ്യണ്ടേ എന്ന് അന്വേഷിച്ച് വരുമ്പോ, ഇവിടെ വരുമ്പോ ആ ഇത് ചാക്കോലയമാണ്, ആ ഇത് ജോസഫാലയമാണ്, ആ ഇത് പീറ്ററാലയമാണ്, ഓ ഇത് ദേവാലയമാണല്ലേ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില ദേവാലയങ്ങളെ കാണണം. പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ആ ദേവാലയങ്ങളായി വെളിപ്പെടണം. ആത്മമണ്ഡലത്തിൽ ആ ദേവാലയങ്ങളായി നമ്മൾ വെളിപ്പെടുവാനായിട്ട് ഇടയാകണം. അപ്പൊ ഈ ദേവാലയ കൺസ്ട്രക്ഷൻ നടക്കുന്നില്ല, അഡ്രസ് ചേഞ്ച് ചെയ്യുന്നില്ല. അഡ്രസ് പഴയ അഡ്രസ് തന്നെയാണ്, ജഡത്തിലെ അഡ്രസ് തന്നെ, അഡ്രസ് മാറുന്നില്ല. അപ്പൊ അപ്പന്റെ പേരിൽ അറിയപ്പെടണം. അവിടെ ഒരു വിലയാട്ടോ. ഞാൻ പലരോടും പറയാറുണ്ട്, അപ്പനുണ്ടെങ്കിൽ വിലയുണ്ട്, അപ്പനില്ലെങ്കിൽ വിലയൊന്നുമില്ല. നിങ്ങൾ ആളുകൾ അങ്ങോട്ട് തട്ടും ഇങ്ങോട്ട് തട്ടും. ഒരിക്കലും ഞാനൊരു തിരുവനന്തപുരത്ത് ഒരു ശുശ്രൂഷ കഴിഞ്ഞപ്പോ ഒരു സ്ത്രീ തന്റെ കുഞ്ഞുമായിട്ട് വന്നിട്ട് കരയുക, ലിറ്ററലി കരയുക. കാരണം പെട്ടെന്നായിരുന്നു ആ സഹോദരി ഈ വിവാഹം കഴിഞ്ഞു, പെട്ടെന്ന് ആ ഭർത്താവിന് എന്തോ ഒരു അസുഖം പോലെ വന്നു, കൊണ്ടുപോയി പെട്ടെന്ന് മരണം സംഭവിച്ചു. ആ സഹോദരിക്ക് പിന്നെ ആരുമില്ല, ഇനി കുഞ്ഞിനെ വളർത്തണം, ഒന്നുമില്ല. ആ ഒരു തലത്തിൽ നിൽക്കുന്ന ഒരു തലം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, കാരണം ഇനി കുഞ്ഞ് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് ബന്ധുക്കൾ ആരും നല്ലൊരു പങ്കും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. അവരൊന്നും പലപ്പോഴും സപ്പോർട്ട് ചെയ്തില്ല. പ്രത്യേകിച്ച് കർത്താവ് യേശു രക്ഷകനായി സ്വീകരിച്ചാൽ ബന്ധുക്കളൊന്നും പിന്നെ അടിപ്പിക്കത്തു പോലുമില്ല. അപ്പോ ഇതാ അപ്പനുണ്ടോ, അപ്പനുണ്ടോ, ഇതാ ആ കുടുംബത്തിന് ഒരു വിലയുണ്ട്, സപ്പോർട്ടുണ്ട്. അപ്പൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അപ്പൻ എന്തെങ്കിലും ഇത് കഴിച്ചാൽ പിന്നെ എല്ലാവരും ഒരു തട്ടലാണ്, അങ്ങോട്ട് തട്ടൽ, ഇങ്ങോട്ട് തട്ടൽ, ഇങ്ങോട്ട് തട്ടലായിരിക്കും. കുഞ്ഞെ, നിനക്ക് അപ്പനുണ്ടെന്നുള്ള കാര്യം മറക്കരുത്, നിനക്ക് സ്വകീയ പിതാവ് ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ആ അഡ്രസ്സ് നിലനിർത്ത്. അതുകൊണ്ട് ഇനി നടക്കേണ്ടത് ഹരിയാലയമായിട്ടല്ല, ഇനി നടക്കേണ്ടത് റൈജുവാലയമോ ഷാജിയാലയമായിട്ടല്ല, ഇനി നടക്കേണ്ടത് കുര്യാലയമായിട്ടല്ല, ഇനി നടക്കേണ്ടത് ദേവാലയമായിട്ട് നടക്കണം. ആരായിട്ട് നടക്കണം? ദേവാലയമായിട്ട് നടക്കണം. പക്ഷേ ദേവാലയത്തിന്റെ വിഷയം, ദൈവം എവിടെ വസിക്കത്തുള്ളൂ? ദൈവം വിശുദ്ധിയിലേ വസിക്കത്തുള്ളൂ. ഇതാ വിഷയം. നമ്മുടെ വിഷയമല്ല, ദൈവം വിശുദ്ധിയിലേ വസിക്കൂ. അപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നത് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. എന്താ കാര്യം? എന്തിനാ ഞങ്ങൾ വിശുദ്ധനാകണേ? കാരണം നിങ്ങളെ ഉണ്ടാക്കിയത് എന്റെ ആലയമായിട്ടാണെന്നേ. നിങ്ങളെ ഉണ്ടാക്കിയത് എന്റെ ആലയമായിട്ടാ. പക്ഷെ ഇപ്പൊ വിഷയം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ നിങ്ങളുടെ ആലയമായിരിക്കുക, നിങ്ങളുടെ ആലയമായിരിക്കുക. അതുകൊണ്ടാണ് എനിക്ക് മുമ്പ് പ്രസംഗിച്ച ദേവദാസൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ ദേഹിയെ തകർക്കണം, ദേഹി തകരണം. ദേഹി തകർന്ന് നമ്മളുടെ ആലയം തകർന്നിട്ട് ഇതാ അത് ദേവാലയമായി മാറണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ആഗ്രഹം തകർക്കാതെ ദേവാലയമായി മാറില്ല. ഇവിടെയാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ജയം എന്ന് പറയുന്നത്. കാരണം അവനെ സൃഷ്ടിച്ച അവസ്ഥയിലേക്ക് അവനെ തിരികെ കൊണ്ടുവരികയാണ്. അവനെ സൃഷ്ടിച്ചത് ദേവാലയമായിട്ടാണ്, അവനെ അതിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. എന്നാൽ കള്ളപ്രവാചകന്മാർ എന്ന് പറയുന്ന വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് ഇത് ഈ അവര് ഈ ദേഹിയെ തകർക്കാതെ, അല്ലെങ്കിൽ ആ പഴയ മനുഷ്യനെ തകർക്കാതെ ആ പഴയ മനുഷ്യന്റെ ആഗ്രഹങ്ങളിൽ ഫീഡ് ചെയ്യുന്നു. യേശുവിനെ ഉപയോഗിച്ച്, യേശുവിന്റെ നാമം ഉപയോഗിച്ച് പഴയ മനുഷ്യന്റെ ആവശ്യങ്ങളിൽ മാത്രം ഫീഡ് ചെയ്ത് ജനത്തിന് ഈ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ അറിയില്ല. അങ്ങനെ അവര് ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ അന്വേഷിച്ച് ക്രിസ്തുവിനെ ആരാധിച്ച് ഉപവാസ പ്രാർത്ഥന നടത്തി അവനെ ബൈബിൾ പറയുന്ന പോലെ സകല മനുഷ്യരിൽ അരിഷ്ടന്മാരായി അവർ അവസാനിക്കും. അപ്പോ ജനത്തിനൊന്നും വലിയ താല്പര്യമാണ്, കാരണം എല്ലാവരും ആവശ്യഭാരത്തിലിരിക്കുന്നവരാ. എന്തെങ്കിലുമൊക്കെ ആവശ്യം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ധാരാളം സമ്പത്തുണ്ടെങ്കിലും ആ വ്യക്തിയുടെ വീട്ടിൽ ഒരു സമാധാനം ഉണ്ടാകത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗമായിട്ടായിരിക്കും. അപ്പൊ എല്ലാവർക്കും എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ട്. അപ്പോ ഈ ആവശ്യത്തിന്റെ മുകളിൽ, നീഡ്സിന്റെ മുകളിൽ യേശുവിനെ അങ്ങ് ഫീഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഭാഗം മാത്രമായിട്ട്, വൺ സൈഡ് മാത്രമായിട്ട് അവസാനിക്കും. അങ്ങനെയല്ല, അത് ടെമ്പററി സൈഡ്, അത് വർക്ക് ചെയ്യും. ടെമ്പററി സൈഡ് സമുദ്രം വരെ അത് പോകത്തുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് അത് പോകത്തില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ നാം മനസ്സിലാക്കണം, ഈ ലൈഫ് കൈകാര്യം ചെയ്യാൻ, വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഇന്നും ഇന്നലെയൊക്കെ കഥയസന്ധിയിൽ ചിന്തിക്കുന്ന കാര്യമായിട്ട്, ദൈവമേ എന്താ ഈ ജനം, വിശ്വാസികളുടെ കാര്യമായിട്ട്, മറ്റു ജനത്തിന്റെ കാര്യം വിടുക, ഇതാ വിശ്വാസികളുടെ കാര്യം, അവർ ഇത്രയൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട കർത്താവേ അവർക്ക് ഈ ഒരു തലത്തിലേക്ക് വളരാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? പലരും വളരുന്നവരുണ്ടോ? ഒന്ന് വളരാൻ പറ്റാത്ത വലിയൊരു ഗ്രൂപ്പ് ഞാൻ കാണുന്നു. എന്തുകൊണ്ട് കർത്താവർക്ക് വളരാൻ പറ്റാത്ത? ഞാൻ വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ, കർത്താവിന്റെ സന്നിധിയിൽ നിന്നപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം ഇദ്ദേഹം തന്ന ചിന്ത ഇതാണ്. ഇറ്റ്സ് എ ഫെയ്ത്ത് പ്രോബ്ലം. ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അവരെ ഞാൻ പറയുന്നതിന് അവർ വിശ്വസിക്കുന്നില്ല, ഇതാണ് വിഷയം. ബൈബിൾ പറയുന്നതിന് അവർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവർ ആരാധിക്കാൻ വരുന്നുണ്ടല്ലോ, അവർ വചനം കേൾക്കാൻ നിൽക്കുന്നുണ്ടല്ലോ, ശരിയാണ്, പക്ഷെ അവർ വിശ്വസിക്കുന്നില്ല. ഇതാ വിഷയം. അപ്പൊ വിശ്വാസം എന്താ പ്രശ്നം? കാരണം അവര് ഈ കുറച്ചു നേരം ഈ വചനം കേൾക്കും, കുറച്ചു നേരം വചനം കേട്ടിട്ട് പിന്നെ അവർ ഇറങ്ങുന്ന ലോകം എന്ന് പറയുന്നത് ഈ വചനം പറയുന്നതിന്റെ ഓപ്പോസിറ്റ് പ്രസംഗിക്കുന്ന, ഓപ്പോസിറ്റ് പറയുന്ന ലോകമാണ്. വചനം പറയുന്നതിന്റെ ഓപ്പോസിറ്റ് പറയുന്നതിന്റെ ലോകമാണ്. അപ്പോ അവർ കേട്ട വചനം, അതിനെ അവർക്ക് കൊടുക്കുന്ന ഡയറക്ഷൻ, സ്വർഗത്തിലേക്കുള്ള ഡയറക്ഷനാണ്. അവരുടെ മുമ്പിലുള്ള ലോകം അവർക്ക് കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് അത് സ്വർഗത്തിലേക്കുള്ള ഡയറക്ഷൻ അല്ല, അത് ലോകത്തിലേക്കുള്ള ഡയറക്ഷനാണ്. അപ്പോ ഈ ലോകത്തിലെ വചനം അവർ കേൾക്കുമ്പോൾ ഈ സ്വർഗത്തിൽ നിന്ന് കേട്ട വചനത്തെ അതിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയും, അത് ന്യൂട്രലൈസ് ചെയ്തു പോകും. അങ്ങനെ അവരുടെ ആ വചനം ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ അവരുടെ ഫെയ്ത്ത് ന്യൂട്രലൈസ് ചെയ്തു പോകും. അങ്ങനെ അവർക്ക് കയറാൻ പറ്റുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇതാ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ മക്കളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. ആ മക്കളെ സംബന്ധിച്ച് അവർ നേരത്തെ വളരെ സ്പിരിച്വലി വളർന്നു നിൽക്കുന്ന മക്കളായിരിക്കാം. അവരെ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പഠിക്കാൻ വിടുക, ദൂരെ എവിടെയെങ്കിലും ഒന്ന് പഠിക്കാൻ വിടുക. പഠിക്കാൻ വിട്ടതിന് ശേഷം അപ്പൊ അവരുടെ കണക്ഷൻ അവിടെ നിന്ന് പോയി, ആ വചനത്തിന്റെ കണക്ഷൻ അവർക്ക് പോയി. അവർ ദൂരെ എവിടെയെങ്കിലും പഠിക്കാൻ പോയി, പഠിക്കാൻ പോയി കഴിയുമ്പോൾ അവിടെ ഈ ലഹല ലോക കമ്പനി അവിടെ ഉണ്ടാവും. ആ ലോക കമ്പനിയും അവരോട് ഇടപെടും, അവരുടെ ഉള്ളിലെ ആ നല്ലതിനെ അതങ്ങ് കുറേശ്ശെ കുറേശ്ശായിട്ട് വലിച്ചെടുക്കാൻ തുടങ്ങും. അങ്ങനെ വലിച്ചെടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവര് പിന്നെ ആ ദൈവിക മണ്ഡലത്തിലല്ല, അതിൽ നിന്നിങ്ങനെ കുറഞ്ഞു 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 അവര് ലോക മണ്ഡലത്തേക്ക്, സ്വന്തം ഇഷ്ടങ്ങളിലേക്ക്, സ്വന്തം താല്പര്യങ്ങളിലേക്ക് എല്ലാം പോയിട്ട് അവര് ഇതാ ഒരു കൂടെ ഉണ്ടോ? ഉണ്ട്, പക്ഷെ എന്തിനെങ്കിലും കൊള്ളുമോ? ഇല്ല. ആ ഒരു ലെവലിലേക്ക് അവർ മാറും. ഇത് നമ്മുടെ ജീവിതം തന്നെയാണ്. നമ്മൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടു, നമ്മൾ ദൈവത്തിന്റെ വചനം കേട്ടു, തുടർന്ന് നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അവിടെ നിന്ന് അതിന്റെ ഓപ്പോസിറ്റും വരികയാണ്. ഇത് രണ്ടും കൂടി വരുമ്പോ പ്രിയ സഹോദരൻ, നമ്മൾ കേട്ടതിന് ഇത് ന്യൂട്രലൈസ് ചെയ്ത് കളയും, നമ്മുടെ വിശ്വാസം അവിടെ താഴെ പോകും, നമുക്ക് വളർന്നു കയറാനായിട്ട് പറ്റുകയില്ല. അപ്പോ ഇതുകൊണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതിനെന്താണ് പരിഹാരം? ഇതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞേ പരിഹാരം. നിങ്ങൾ ഇതാ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചുയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഇനി ചിന്ത തുടങ്ങേണ്ടത് ഭൂമിയിൽ നിന്നല്ല, ഇനി ചിന്ത തുടങ്ങേണ്ടത് ഉയരത്തിന്ന് തുടങ്ങണം. ഉയരത്തിനുള്ളത് തന്നെ ചിന്തിക്കും. അപ്പൊ നമ്മുടെ ചിന്ത ഭൂമിയിലുള്ള ചിന്തിക്കണം. എങ്ങനെയാണെന്നറിയാമോ? ഭൂമിയിലുള്ളത് ചിന്തിച്ചല്ല ഭൂമിയിലുള്ള ചിന്തിക്കണം, ഉയരത്തിൽ നിന്ന് ചിന്തിക്കണം, ഉയരത്തിൽ നിന്ന് ചിന്തിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കുക അതിന്റെ എക്സാമ്പിൾ എന്താ, അതിനുള്ള എക്സാമ്പിൾ എന്താ? ആ ഉയരത്തിൽ ചിന്തിക്കുന്ന എക്സാമ്പിൾ, ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. പണ്ട് ഒന്ന് ജനികമായും പറയാം, ഒന്ന് ആത്മീയമായിട്ടും പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ട് നമുക്ക് പണ്ടും അല്ല ഇപ്പോഴും കേരളത്തിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, എ കെ ആന്റണി എന്ന് പറഞ്ഞോ അല്ലേ. ഇപ്പോ ഞാൻ ചിന്തിക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് വലിയ ബുദ്ധിമുട്ട് അറിയത്തില്ല, ഞാൻ ചിന്തിക്കുക അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് ചിന്തിക്കുന്നു. അപ്പോ അദ്ദേഹം അന്ന് ചിന്തിച്ചിരുന്നത് തിരുവനന്തപുരത്ത് നിന്നായിരുന്നു. പക്ഷേ ഇപ്പോ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം തുടർന്ന്, ഇപ്പോഴല്ല തുടർന്ന് അദ്ദേഹം സ്റ്റേറ്റ് മിനിസ്റ്ററായി. അപ്പോഴും അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. അപ്പൊ എവിടെന്നാ ചിന്തിക്കണേ? അദ്ദേഹം അപ്പോഴും കേരളത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എവിടെന്നാ ചിന്തിക്കണേ? തിരുവനന്തപുരത്ത് നിന്നല്ല, ഡൽഹിയിൽ നിന്നാ ചിന്തിക്കണേ. എന്താ മാറിയത് കണ്ടോ? ഡൽഹിയിൽ നിന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം കേരളത്തെ കുറിച്ച് ചിന്തിക്കും. ചിന്ത മാറിപ്പോയി. അപ്പോ ഇതേപോലെ തന്നെ നമ്മുടെ നമ്മൾ കേരളത്തെ കുറിച്ച് ചിന്തിക്കണം, നമ്മുടെ ഈ ബോഡി ലൈഫിനെ കുറിച്ച് ചിന്തിക്കണം, പക്ഷെ ഉയരത്തിൽ നിന്നായിരിക്കണം. ഇനി ഞാൻ സ്പിരിച്വലി എന്ന് പറയാം. സ്പിരിച്വലി നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ, ഈ നമുക്ക് ഈ ലോക ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ഈ ദൈവിക ജീവിതവും ലോക ജീവിതവും കാണിക്കുമ്പോൾ, കഴിഞ്ഞ സന്ദേശങ്ങൾ കേട്ടതുപോലെ ശലമോൻ പറഞ്ഞതുപോലെ, ശലമോൻ വളരെ ജ്ഞാനിയായിരുന്നു, ജ്ഞാനികൾ ജ്ഞാനിയായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ വാനിറ്റി വാനിറ്റി വാനിറ്റി, എല്ലാം മായ എല്ലാം മായ എല്ലാം മായ. പിന്നെ ആ സ്പിരിച്വൽ തലത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്, അതിന് യാതൊരു ലാഭവുമില്ല, അതിന് യാതൊരു ലാഭവുമില്ല. അപ്പൊ ആ ഒരു തലമാണ്. അപ്പൊ ഈ രണ്ട് തലം നോക്കുമ്പോ യഥാർത്ഥത്തില് ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയില് ഇതാ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ ചിന്തിക്കുന്ന കാര്യം കർത്താവെ ഇസ് നോട്ട് പ്രോഫിറ്റ് എനിത്തിങ്, ഇതിന് യാതൊരു ലാഭവുമില്ല, ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്, എല്ലാം മായയാണ്. സി അങ്ങനെ അങ്ങനെയെങ്കിൽ ഈ പരിപാടിയൊക്കെ ഇങ്ങനെ നിർത്തിക്കോട്ടെ, ഇതൊക്കെ ഒന്ന് നിർത്തിക്കോട്ടെ. സി അപ്പോ ദൈവം ഉയർത്തുന്ന ചിന്ത എന്നാണെന്നറിയാമോ? ചിന്ത തരുന്നത് എന്നാണെന്നറിയാമോ? അടുത്ത ചിന്ത. അപ്പൊ ഭൂമി ചിന്തിക്കുമ്പോ നമ്മൾ വചനപ്രകാരം ചിന്തിച്ച് ഉടനെ അടുത്ത ചിന്ത വരികയാണ്. നമ്മൾ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമക്കൾ ഇവിടെ അലസരായിരിക്കരുത്. എല്ലാ മേഖലയിലും നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം. എങ്ങനെയാണെന്നറിയാമോ ചിന്തകൾ തരുന്നേ? മുട്ടുള്ളവന് ദാനം ചെയ്യേണ്ടതിന്, ശ്രദ്ധിച്ചേ, ലോകത്ത് ജോലി എടുക്കണോ വേണ്ടെന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പറയാണ്, സ്പിരിച്വൽ തോട്ട് പറയാണ്. മുട്ടുള്ളവന് ദാനം ചെയ്യേണ്ടതിന് കള്ളൻ ഇനി കക്കാതെ കൈകൊണ്ട് പ്രവർത്തിച്ച് എന്തുകൊണ്ട് പ്രവർത്തിക്കണം? കൈകൊണ്ട് പ്രവർത്തിച്ച് നല്ലത് ചെയ്യണം. എന്തിനു വേണ്ടിയാ? മുട്ടുള്ളവന് ദാനം ചെയ്യുക. അങ്ങനെ എന്ത് സംഭവിക്കും? അങ്ങനെ അങ്ങനെ എന്നാൽ എന്ത് സംഭവിക്കും? അങ്ങനെ വന്നാൽ കുഞ്ഞെ, കർത്താവ് എനിക്ക് മുമ്പ് തൊട്ട് മുമ്പ് ആ ദേവദാസം പറഞ്ഞതുപോലെ നിനക്കുള്ളത് വിറ്റ് നീ ദാനം ചെയ്യാൻ പറഞ്ഞില്ലേ, അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇത്. മുട്ടുള്ളവർക്ക് ദാനം ചെയ്യേണ്ടത്, മുട്ടുള്ളവർക്ക് കൊടുക്കേണ്ടതിന് നീ കൈകൊണ്ട്, നീ ആര് പ്രവർത്തിക്കണം? നീ കൈകൊണ്ട് പ്രവർത്തിച്ച് അധ്വാനിക്കണം. അപ്പോ അതെന്തായി മാറും? നിനക്ക് സ്വർഗത്തിലെ സമ്പാദ്യമായി മാറും. മനസ്സിലാവുന്നുണ്ടോ? സ്വർഗത്തിലെ സമ്പാദ്യമായി മാറും അത്. ഹല്ലേലൂയ. അണ്ട അപ്പൊ ഉയരത്തിന് ചിന്തിക്കുന്ന സംഭവം മാറണേണ്ടോ? മറ്റതങ്ങനെയല്ല, ഞാൻ സമ്പന്നനാകാനാണ് ഞാൻ ജോലി ചെയ്യണേ. ഇപ്പൊ അങ്ങനെയല്ല, ഇവിടെ ഉള്ളവർക്ക്, ഭൂമിപരമായിട്ട് പറയാണ്, ഇവിടെയുള്ളവർക്ക് മുട്ടുള്ളവർക്ക് ദാനം ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കൈകൊണ്ട് അധ്വാനിക്കുമ്പോ അത് എന്റെ സ്വർഗീയ സമ്പത്തിനെ, നിത്യമായതിനെ വർദ്ധിപ്പിക്കും. ബൈബിളിലെ വേണ ഈ പറയണേ, ആ ചിന്തകളുടെ വ്യത്യാസം പറയുന്നേ, എന്റെ നിത്യമായ സമ്പത്തിനെ ഞാൻ അത് വർദ്ധിപ്പിക്കും. അപ്പോൾ തന്നെ നാം മനസ്സിലാക്കിക്കൊള്ളണം, ഇതാ ഈ ഒരു തലത്തിലേക്ക് പോകുമ്പോ അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കരിക്കുലത്തിൽ നാം മൂവ് ചെയ്യുമ്പോ ഈ ഒരു കരിക്കുലം നമ്മളെ കൂടുതൽ ദൈവിക ചിന്തയിൽ, ദൈവിക കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ എങ്ങനെയെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കും. കാരണം അടുത്ത സ്റ്റേജിൽ നമ്മൾ ആരാണ്? അടുത്ത സ്റ്റേജിൽ നമ്മൾ മാനേജേഴ്സാണ്. ആ മാനേജർമാരുടെ പേരാണ് രാജാക്കന്മാർ. അടുത്ത സ്റ്റേജിൽ നമ്മൾ മാനേജർമാരാണ്, എന്നേക്ക് രാജാക്കന്മാരാണ്. അപ്പോ ഇവിടെ അല്പത്തിൽ വിശ്വസ്തനായവനെയാണ് അധികത്തിൽ വിചാരകനാകുന്നത്. അപ്പൊ ഇവിടെ അല്പത്തിൽ നാം വർക്ക് ചെയ്യുന്നില്ലെങ്കിലോ നമ്മളെ എങ്ങനെ അധികത്തെ വിചാരകനാക്കുക? അപ്പൊ ഇന്ന് നമ്മളെ ഏൽപ്പിച്ച ഫീൽഡ് എന്താണോ ആ ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ട, നമുക്ക് ധാരാളം ഉണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നീ കൈകൊണ്ട് തുടച്ച് മറ്റുള്ളവർക്ക് മുട്ടുള്ളവർക്ക് ദാനം ചെയ്യുവാൻ പ്രവർത്തിക്കാനിട്ടടിയാണ്. അപ്പൊ ഈ ഒരു കരിക്കുരത്തിലൂടെ നാം പോകുമ്പോൾ അനേക ക്രൂശുകൾ നാം എടുക്കേണ്ടി വരും. ക്രൂശുകൾ, നമ്മുടെ ഇഷ്ടത്തിനല്ലാത്ത പല ക്രൂശുകൾ നാം എടുക്കേണ്ടി വരും. ആ ക്രൂശുകളൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലെ ദൈവത്തിനെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഈ പ്രാക്ടിക്കൽ കരിക്കുലം ദൈവം അനുവദിച്ചതാണെങ്കിൽ നമ്മൾ അവരോട് മൂവ് ചെയ്യുക, ദൈവം അനുവദിച്ചതല്ല എങ്കിൽ അവരോട് മൂവ് ചെയ്യാതിരിക്കുക. പിന്നെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചോളണം. ഈ ലോകം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ പറഞ്ഞ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇതാ പിന്നെ ഇത് കേൾക്കുന്ന പിന്നെ എല്ലാവർക്കും മുട്ടാ. പിന്നെ അതാ വിഷയം, ഇത് കേട്ടാ എല്ലാവർക്കും പിന്നെ മുട്ടായി. അപ്പൊ ശ്രദ്ധിച്ചേ, ഒരിക്കലെ ഒരു എൽഡർലി ദേവദാസൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ചേർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതുകൊണ്ട് ഇനി ആരും ഇങ്ങോട്ടേക്ക് വിളിക്കരുത്. ശ്രദ്ധിച്ചേ, നിങ്ങൾ വിളിച്ചാലും ഇത് ദൈവം പറയുന്നവർക്ക് ഇത് ഈ ഫണ്ടോ മറ്റുള്ളതോ മൂവ് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഞാനിത് പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് വിളിക്കരുത്. തലത്തിൽ, കാരണം ഈ റേഷൻ കടയിൽ ഈ അരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വേണം, വേണ്ടാത്തവനും വേണം, അരി വേണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയല്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആലയമാകരുത്, ദൈവാലയമാകണം. അപ്പൊ ദൈവാലയമാണെങ്കിൽ ഇതാ ഇപ്പൊ ഞാൻ എന്റെ മുമ്പിൽ കാണുന്നത് റൈജു ബ്രദറിനെ, ഇതാ അപ്പൊ തന്നെ സിസ്റ്ററെയും മോനെയൊക്കെ മോളെയൊക്കെ അവിടെ ഞാൻ അവിടെ കാണുന്നുണ്ട്. അപ്പോ റാണി സിസ്റ്ററിന്റെ അടുക്കല് ഒരാൾ വന്നിട്ട് എന്തെങ്കിലും ചോദിക്കുക, എനിക്ക് അത് വേണം ഇത് വേണമെന്ന്. ഉടനെ തന്നെ റാണി സിസ്റ്റർ അങ്ങ് എടുത്ത് കൊടുക്കൂല. കാരണം ഞാൻ റൈജാനോട് ചോദിക്കട്ടെ കേട്ടാ. ഇതേ മെത്തേഡായിരിക്കണം നമ്മുടേത്. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആരെങ്കിലും എടുത്തു കൊടുക്കുകയല്ല, അങ്ങനെയെങ്കിൽ നമ്മളെ നമുക്കുള്ളതെല്ലാം നമ്മുടേതാ. പകരം ഉടനെ തന്നെ റൈസാനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ കേട്ടാ. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, കാരണം ഞാൻ ദൈവത്തിന്റെ ആലയമാണ്. ആ ഒരു തലത്തിലേക്ക് നമ്മൾ മാറുവാനായിട്ട് ഇടയാകണം. ആ ഒരു തലത്തിൽ നമ്മൾ നിലകൊള്ളാനായിട്ട് ഇടയാകണം. അപ്പൊ ഈ നാളുകൾ ദൈവത്തിന്റെ വചനം പറയുന്നത് ധനവാൻ സ്വർഗരാജ്യ അവകാശമാകത്തില്ല എന്ന് ആ നമ്മൾ കേട്ട ദൈവം എന്ത് കേട്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ ധനവാനാണ് അവകാശമാകാതെ, കാരണം ധനമുള്ളവൻ. കുഞ്ഞെ, നിനക്കുള്ളതൊന്നും നിന്റേതല്ലെങ്കിൽ പിന്നെ നീ എവിടെയാ ധനവാൻ? നിനക്കുള്ളതൊക്കെ നീ ദൈവത്തിന്റെ ഹൃദയത്തിൽ ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ, ദൈവമാണ് അതിന്റെ തീരുമാനം എടുക്കണമെങ്കിൽ പിന്നെ നീ ധനവാനല്ല, നീ ദരിദ്രനാണ്. ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് അബ്രഹാമിന്റെ ജീവിതവും. പല പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടില്ലേ അബ്രഹാമിന്റെ ജീവിതത്തിൽ എന്താ ഇത് പറയണേ? അബ്രഹാമിന്റെ ജീവിതം, അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു, വെള്ളിയിലും പൊന്നിലും ഒക്കെ ബഹുസമ്പന്നനായിരുന്നു. പക്ഷേ അബ്രഹാം ആ സ്വർഗീയ ഭവനത്തിൽ അബ്രഹാം ഇരിക്കുന്നത് ഇതാ അവിടുത്തെ ചെയർമാനെ പോലെയാണ്, ലാസർ എന്നിട്ട് അബ്രഹാമിന്റെ മടിയിലേ ഇരിക്കണേ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ദൈവരാജ്യത്തിലെ ജീവിതം എന്ന് പറയുമ്പോൾ, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവിടെ നമ്മുടെ സ്വന്തം ഇഷ്ടവും സ്വന്തം ഡ്രീമും കാര്യങ്ങളും കൊണ്ടൊന്നും അവിടെ നടക്കില്ല. നീ നിന്റെ ജീവനെ നേടാൻ നോക്കിയാൽ നീ അതിനെ കളയത്തേ ഉള്ളൂ. പകരം നീ നിന്റെ ജീവനെ ദൈവത്തിനായി ജീവിക്കാൻ വേണ്ടി വിട്ടുകൊടുക്ക. ദൈവത്തിനായി ജീവിക്കാൻ വിട്ടുകൊടുക്ക, നീ അതിനെ നേടും. അപ്പൊ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ സംഭവം. ഇതാ, ഇത് നമുക്ക് വിത്താണ്, ഈ ജീവിതം വിത്ത്, സീഡ് ലൈഫാണ്. ഈ സീഡ് ലൈഫ് നമുക്ക് നഷ്ടപ്പെട്ടാൽ മക്കളെ മുഴുവൻ പോയി. സീഡ് തിന്നുന്നവൻ, വിത്ത് തിന്നുന്നവൻ ബുദ്ധി കെട്ടവൻ, വിത്ത് തിന്നുന്നവൻ ബുദ്ധി കെട്ടവൻ. പണ്ട് ഇതിൽ പറഞ്ഞുള്ള കാര്യം വീണ്ടും ഓർത്തു വരികയാണ്. അതായത് കുറച്ച് ഒരു ചാക്ക് നെല്ലുണ്ട്, ഒരു ചാക്ക് നെല്ലുണ്ട്, ഉടനെ വീട്ടിലെ ആൾക്ക് വിശക്കുന്നുണ്ട്. അപ്പൊ ഉടനെ വീട്ടിലുള്ള ഉടനെ പറഞ്ഞു, നമുക്ക് ഈ നെല്ല് കുത്തി ഇതാ ഇതിനെ അരിയാക്കിയിട്ട് നമുക്ക് കഞ്ഞി വെച്ച് കഴിക്കാം. എന്നാല് അവിടെ ബുദ്ധിയുള്ള ഒരു വ്യക്തി ഉണ്ട്. ആ ബുദ്ധിയുള്ള വ്യക്തി പറഞ്ഞു, ഇതുവരെ ആൾ കുറച്ചെടുത്ത് നമുക്ക് കഴിക്കാം, ബാക്കി നല്ലൊരു പങ്ക് നമുക്കങ്ങ് വിതയ്ക്കാം, വിതയ്ക്കാം. കഴിച്ചാൽ ഒരു പ്രാവശ്യം കൊണ്ട് തീരും, വിതച്ചാൽ നിത്യമായി ഉപയോഗിക്കാം. എങ്ങനെയാണ്? കഴിച്ചാൽ ഒരു പ്രാവശ്യം കൊണ്ട് തീരും, വിതച്ചാൽ നിത്യമായി ഉപയോഗിക്കാം. അപ്പൊ വിതയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാതിരിക്കാം. അല്ല, ഈ ജീവിതം നമുക്ക് വേണ്ടി ജീവിക്കാതെ കർത്താവിന് വേണ്ടി ജീവിക്കുക, അങ്ങനെയാണ് വിതയ്ക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ വളരെ ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ നിന്റെ ജീവനം നേടാൻ നോക്കിയാൽ, നീ അതിനെ കഴിക്കാൻ നോക്കിയാൽ നീ അതിനെ കളയത്തേ ഉള്ളൂ, പക്ഷെ നീ എനിക്കായി കളഞ്ഞാൽ, എനിക്കായി അതിനെ വിതച്ചാൽ നീ അതിനെ നേടും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഓരോ നിമിഷവും കർത്താവിന് വേണ്ടി, കർത്താവിന് വേണ്ടി ജീവിക്കാൻ തക്കവണ്ണം, ദൈവം നമ്മളിലൂടെ ജീവിക്കാൻ തക്കവണ്ണം, അങ്ങനെ ദൈവത്തിന്റെ അഡ്രസ്സാക്കി മാറ്റി. നമ്മുടെ അഡ്രസ്സ് ആകരുത്, ദൈവത്തിന്റെ അഡ്രസ്സായി മാറണം ഈ ജീവിതം. ഹല്ലേലൂയ. ഇത് ദേവാലയമാണ്, ഇത് ഏത് മനസ്സിലല്ല, ഇത് ബോബം മനസ്സിലല്ല, ഇത് സന്ദീപ് സുദീപ് മനസ്സിലല്ല, ഇത് ഇത് ഏത് മനസ്സിലല്ല, ഇത് ഫിലിപ്പ് മനസ്സിലല്ല, ഇതാ ഇത് കുര്യൻ മനസ്സിലല്ല, ഇത് റൈജു മനസ്സിലല്ല, ഇത് ഷാജി മനസ്സിലല്ല, ഇത് ഏത് ആരുടെ ആലയമായിരിക്കണം? ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ ഭവനമായി വെളിപ്പെടണം, ദൈവത്തിന്റെ ഭവനമായി വെളിപ്പെടണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ അർത്ഥം, ജീവിതത്തിലെ അർത്ഥം ഉണ്ടാകും. ദൈവത്തിന്റെ ആലയമാകുമ്പോ ദൂതന്മാരൊക്കെ കടന്നു പോകുന്ന ചിന്തിച്ചു നോക്കി, ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ, ബൈബിളിൽ അങ്ങനെയൊന്നുമില്ല, ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ, ദൈവത്തിന്റെ ആലയമാ. ദൂതന്മാരെ കടന്നു പോകുമ്പോ ഇതാ കൊറേ മനുഷ്യാലയം കണ്ട നടി ഒരു ദേവാലയം കാണുമ്പോ ഓടി അവരവര് വരും, കാരണം ദൈവത്തിന്റെ ആലയം. അവരൊക്കെ അവിടെ വന്നു, അവിടെ ഒന്ന് വന്ന് ഇതാ ദൈവം നമ്മുടെ അകത്തുള്ള ദൈവത്തെ ഒന്ന് വണങ്ങിയിട്ടായിരിക്കും അവര് പോവുക അല്ലേ, ഒന്ന് വണങ്ങിയിട്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ, ഇത് നമ്മൾ സങ്കല്പിക്കണം. ഹല്ലേലൂയ, പിശാചികൾ നമ്മളെ കാണുമ്പോ അവർക്ക് പേടിയാ, ദോ ദൈവത്തിന്റെ ആലയ, ദൈവത്തിന്റെ ആലയ. ദൈവത്തിന്റെ വചനം പറയുക, പിശാചി ദൈവം ഏകനെന്ന് വിശ്വസിക്കുക മാത്രമല്ല വിറയ്ക്കുകൂടി ചെയ്യുന്നു, വിറയ്ക്കുകൂടി ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതുകൊണ്ട് ബൈബിള് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. ഈ ഒരു തലം കാരണം നമ്മൾ ബലഹീനരാണ് പിശാചിനേക്കാൾ, പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ദൈവം പിശാചിനേക്കാൾ ബലമുള്ളവനാണ്. പിശാ ആ ദൂതനെ സൃഷ്ടിച്ചതാണ്. ഈ ഒരു തലത്തിലേക്ക് നമ്മൾ നമ്മുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, അഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. നമ്മുടെ പേരിലുള്ള ഈ ആലയത്തിന്റെ അഡ്രസ്സ് മാറ്റി ദൈവത്തിന്റെ പേരിൽ അത് അറിയപ്പെടണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പേരിൽ അറിയപ്പെടണം. ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഏതെങ്കിലും വീടിന്റെ മുമ്പിൽ ഇതാ ഭാര്യയുടെ പേര് വെച്ചിട്ട് ഭാര്യ മന്ദിർ എന്ന് എഴുതി വെച്ചേക്കണം, ആ പേര് വെച്ചിട്ട്. ഇപ്പൊ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല റൈജുബാന്റെ വീടിന്റെ മുമ്പിൽ റാണി മന്ദിർ എന്ന് എഴുതിയിട്ടുണ്ടാവോ? ഇല്ല. അവിടെ അവിടെ അറിയപ്പെടുന്നെങ്കിൽ പോസ്റ്റ്മാൻ എന്തെങ്കിലും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആരുടെ പേരിലാണ് വരുന്നേ? ഇതാ റൈജുവിന്റെ പേരിൽ അവിടെ വരുന്നേ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ കുര്യച്ചൊമ്പാന്റെ വീട്ടിലാണെങ്കിലും അതേപോലെ തന്നെയാണ് വരുന്നത്, കുര്യച്ചൊമ്പാന്റെ പേരിലായി കയറി വരുന്നേ. എന്ത് എന്ത് എല്ലാം അറിയപ്പെടുന്ന ആവില്ല. ഇതേപോലെ നമ്മൾ ആരുടെ പേരിൽ അറിയപ്പെടണം? നമ്മുടെ പേരിൽ അറിയപ്പെടണോ ദൈവത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു? ദൈവത്തിന്റെ പേരിൽ. ലോകത്തിലെ മനുഷ്യൻ നമ്മുടെ പേരിൽ അറിഞ്ഞോട്ടെ, നമ്മൾ സ്വർഗം മുഴുവൻ നമ്മളെ അറിയേണ്ടത് ദൈവത്തിന്റെ പേരിൽ അറിയപ്പെടണം, ദൈവത്തിന്റെ പേര്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പോ എന്തുകൊണ്ടാണ് ഈ ജനത്തിന് അങ്ങോട്ടൊക്കെ എത്താൻ പറ്റാത്തത്? എത്താൻ പറ്റാത്ത അവരുടെ അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫെയ്ത്ത് ഡെവലപ്പ് ചെയ്യുന്നില്ല. ഫെയ്ത്ത് ഡെവലപ്പ് ചെയ്യാതെ അവരെ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇതിന് എഗനസ്റ്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ലോകത്തിലുള്ളത്. കാരണം ഈ ലോക സൃഷ്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം, ദ പർപ്പസ് ഓഫ് ദ വേൾഡ്ലി സിസ്റ്റം ഈസ് ടു ഹൈഡ് ഗോഡ്ലി സിസ്റ്റം. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ ഈ ലോകത്തിൽ എല്ലാ ജനത്തിൻ്റെയും ഉള്ളിൽ ലോക സിസ്റ്റം എന്ന ചിന്ത ഇട്ട് കൊടുത്തിരിക്കുക. ആ ചിന്ത എല്ലാറ്റിൻ്റെയും ഉള്ളിൽ ഈ ചിന്ത വന്നിട്ട് ആ ചിന്ത വന്ന് ദൈവ സിസ്റ്റത്തെ മറക്കണം. ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ പദ്ധതി പ്രോസസ്സ് ഈ ജനം അറിയരുത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതാ നമ്മൾ വെളിയിലേക്ക് ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ, നമ്മളുടെ കുട്ടികൾ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒക്കെ ഈ സിസ്റ്റം അവരുടെ ഹൃദയത്തെ കവർന്നെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദൈവിക കാര്യങ്ങളോടോ ഒന്നും താല്പര്യം ഉണ്ടാവില്ല. ഇതാണ് ഈ ലോക ജനം മുഴുവൻ. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചു കൊള്ളണം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇതാ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയാണ്. വയലേതാണ്? ലോകം അല്ലേ. മത്തായി 13:44 പറഞ്ഞേ, അവിടെ 13:38 പറയുന്നത് വയലിൽ ഒളിച്ചു വെച്ചിരിക്കുക. അപ്പോ ആ ലോകത്തിന് ഇന്ത്യയിലേക്ക് പോരുമ്പോ നമ്മൾ കേട്ട ദൈവത്തിന്റെ വചനം ന്യൂട്രലൈസ് ആയി പോകും. അതുകൊണ്ട് വിവേകമുള്ള ദൈവദാസന്മാർ, വിവേകമുള്ള ദൈവ മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അധികം ലോകത്തോടെ ഇടപെടത്തില്ല. എന്ന് പറയുമ്പോൾ അതായത് അതിന് അത്യാവശ്യ കാര്യങ്ങൾ ഒഴിച്ച് വേറൊന്നും ഒരു ഇടപെടത്തില്ല. ഇനി അത്യാവശ്യത്തിൽ അവർ ഇടപെട്ടാലും എങ്ങനെ ഇടപെടത്തുള്ളൂ? ഇടപെട്ടാലും അവർ ഇടപെടുന്നത് എങ്ങനെയെന്ന് അറിയാമോ? സുവിശേഷം കൊണ്ടുള്ള പാദരക്ഷ അവർക്ക് ഒരുക്കമായി ഇട്ടിട്ടാണ് ലോകത്ത് നടക്കത്തുള്ളൂ. നമ്മൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ ചുമ്മാ ചെരുപ്പിടാൻ നടക്കത്തില്ലല്ലോ, ആ ചെളിയും മണ്ണൊക്കെ കാലാകത്തില്ലേ. ഇതേപോലെ തന്നെ നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ സുവിശേഷം കൊണ്ടുള്ള ഒരുക്കം എങ്ങനെയാണ് ഒരുക്കം? ഞാൻ ഈ ലോകത്ത് നടക്കുമ്പോൾ ലോകത്തിന്റെ ചിന്തകൾ എന്നിലേക്ക് വരും, അത് വരാതിരിക്കാൻ തക്കവണ്ണം വചനത്തിന്റെ ചിന്ത അകത്തിടും. ഏതാണ് വചനത്തിന്റെ ചിന്ത? അതിൽ ഒരുക്കം പറയട്ടെ. ഇതാ അതിൽ ഒരുക്കമാണ്, ലോകം എന്റെ ഉള്ളിൽ നിന്ന് ദൈവരാജ്യത്തെ മറയ്ക്കും. ലോകം എന്റെ ഉള്ളിൽ നിന്ന് ദൈവരാജ്യത്തെ മറച്ചു കളയും എന്ന ചിന്ത, ആ ചിന്തയിൽ നിന്നുകൊണ്ട് വേണം ലോകത്തിൽ നടക്കാൻ. അപ്പൊ ഒരാൾ ഒരു കാര്യം പറയുമ്പോ, ഓ ഇത് മറയ്ക്കാനുള്ളതാണല്ലോ, അപ്പോ ഈ ഓ ഈ ഒരു ക്രമീകർ ഇത് മറയ്ക്കാനുള്ളതാണല്ലോ. അപ്പോ നമ്മൾ ചിന്തകളെ ഓരോന്ന് എടുക്കുമ്പോൾ വളരെ ഫിൽട്ടർ ചെയ്ത ചിന്തകൾ എടുക്കത്തുള്ളൂ, എല്ലാ ചിന്തകളെയും വലിച്ചു വാരി എടുക്കത്തില്ല, വളരെ ഫിൽട്ടർ ചെയ്ത് എടുക്കത്തുള്ളൂ. എന്നെ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റുന്ന ഒന്നിനെ അനുവദിക്കത്തില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ കൈകാര്യം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. വേറെ ഒരു സ്വപ്നവും നമ്മുടെ സ്വപ്നമാകരുത്. ക്രിസ്തുവിന്റെ സ്വപ്നം മാത്രമായിരിക്കണം നമ്മുടെ സ്വപ്നം. ക്രിസ്തുവിന്റെ സ്വപ്നം, ക്രിസ്തുവിന്റെ മനസ്സ് മാത്രമായിരിക്കണം നമ്മളുടെ മനസ്സ്. ആ ഒരു തലത്തിലേക്ക് നമ്മൾ മാറണം. ഈ ലോകം നമ്മളോട് പറഞ്ഞ ആ സംഭവം, ഇനി ലോകം നേട്, ലോകം നേട്, ലോകം നേട്, അതെല്ലാം സമത്തേറിക്കൊണ്ട് നമുക്ക് അവസാനിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ലോകത്ത് ചവിട്ടാനായിട്ട്. അപ്പോ ഇതാ ഈ ലോകത്തിലെ ഓരോ സമയം ഓരോ ക്രമീകരണങ്ങളും നിങ്ങൾ, പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ കാണേണ്ട ഈ ഒരു തലത്തിലാണ്. ഒന്ന്, സ്വർഗത്തിലെ ദൈവം എന്നെ ടെസ്റ്റ് ചെയ്യുകയാണ് ഓരോ കാര്യത്തിലും. എന്റെ മുമ്പിൽ വരുന്ന ഓരോ സംഭവങ്ങളും ഓരോ സംഭവങ്ങളും ഇതാ എന്നെ ടെസ്റ്റ് ചെയ്യുന്ന ആ ചോദ്യത്തിന്റെ, ആ ടെസ്റ്റിന്റെ ഒരു ഭാഗമാണ് ഓരോ സംഭവം. നിങ്ങളുടെ ഓഫീസ് ജീവിതത്തിൽ, നിങ്ങളുടെ ഹോസ്പിറ്റൽ ജീവിതത്തിൽ, നിങ്ങളുടെ ഫാക്ടറി ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഇതാ കടന്നു വരുന്ന ഓരോ സംഭവങ്ങളും ഓരോ വ്യക്തിത്വങ്ങളും ഇതാ ഇതെല്ലാം നമ്മുടെ ചോദ്യങ്ങളുടെ ഒരു ഭാഗമാണ്. ദൈവം നോക്കുകയാണ് ഇവൻ അല്ലെങ്കിൽ ഇവൾ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ദൈവത്തിന്റെ വചനപ്രകാരം കൈകാര്യം ചെയ്യുന്നു അതോ സ്വന്ത ബുദ്ധിയിൽ ആശ്രയിക്കരുതെന്ന ദൈവത്തിന്റെ വചനം പറഞ്ഞത്, സ്വന്ത ബുദ്ധിയിൽ ആശ്രയിച്ച് കൈകാര്യം ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ ടെസ്റ്റിന്റെ ഭാഗം. സ്വന്ത ബുദ്ധിയിൽ ആശ്രയിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ എന്ത് പറ്റുന്ന അറിയാമോ, ഉടനെ നമുക്ക് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് സീറോ ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കാണ് വരുന്നത്. നെഗറ്റീവ് മാർക്കാണ്, എൻട്രൻസ് എക്സാമിന് നെഗറ്റീവ് മാർക്ക് പോലും വരുന്നുണ്ട് അല്ലേ, നെഗറ്റീവ് മാർക്കാണ് വരുന്നത്. കാരണം സ്വന്ത ബുദ്ധിയിൽ ആശ്രയിച്ചാൽ ഇവൻ ദൈവരാജ്യമല്ല മനുഷ്യരാജ്യമാണ് കൊണ്ടുവരുന്നത്. അപ്പോ ഇവന് യോഗ്യനല്ല. പിന്നെ അടുത്ത വിഷയം വരുന്നു, ഇതാ കുടുംബത്തിൽ ഇതാ ഭർത്താവ് ഇതാ ഭാര്യയെ സ്നേഹിച്ചില്ല അല്ലെങ്കിൽ ഭാര്യക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചു, ഉടനെ ഭാര്യ അവിടെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണത്? ഉടനെ തന്നെ സ്വർഗത്തിലെ ദൈവം നോക്കുകയാണ് അത് എങ്ങനെയാണ് അവിടെ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ ബൈബിൾ പ്രകാരം ആണോ, സാറേ പോലെ ആണോ, ഏത് ടൈപ്പാണ്, അല്ലെങ്കിൽ ഹൗവേ പോലെ ആണോ, അല്ലെങ്കിൽ ഏത് ടൈപ്പാണ് എന്നാണ് അവിടെ നോക്കുന്നത്. അല്ലെങ്കിൽ ഇതാ ഇതാ ഷെംഷോന്റെ ഭാര്യയായ ആ ഞാൻ ചിന്തിക്കുന്നത് ദലീല, ഞാൻ ചിന്തിക്കുന്നത് ദലീലെ പോലെയാണോ, ഏത് ടൈപ്പാണ് ഇവൾ, ഏത് ഇനമാണ്, ഇതെല്ലാം അവിടുത്തെ അതനുസരിച്ച് നമുക്ക് മാറിയിട്ടുണ്ടിരിക്കുക. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും ഇതാ നിത്യമായ ജീവിതത്തിലേക്ക് വേണ്ട ടെസ്റ്റ്, ആ പരീക്ഷാ പേപ്പറിലെ ഓരോ ചോദ്യങ്ങളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ ഈ ഒരു തലം മനസ്സിലാക്കി നമ്മൾ ഓരോ സ്റ്റെപ്പും എടുക്കുവാനായിട്ടിടയാണ്. ഓരോ ജീവിതം നമ്മുടെ ജീവിതത്തിലെ ഓരോ ഭാഗങ്ങളിലും ദൈവത്തിന്റെ ഇഷ്ടത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ദൈവരാജ്യത്തിൽ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നവരായി, ദൈവരായത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നവരെ, നമ്മൾ അടുത്ത ജീവിതത്തിന് യോഗ്യരായി തീരുകയാണ്. അപ്പൊ ഈ ഒരു തലം നാം മനസ്സിലാക്കിക്കോളണം. ഇവിടെ നമ്മുടെ സാമ്രാജ്യം നേടാനോ നമുക്ക് എന്തെങ്കിലും നേടാനോ ഒന്നുമില്ല. ഒന്നെങ്കിലും നാം നേടിയെന്ന് നാം പറയുന്നെങ്കിൽ അത് തെറ്റാണ്. നമുക്ക് നേടാൻ പറ്റത്തില്ല. കാരണം നാം ഇവിടെ വരുന്നതിന് മുമ്പ് അതിവിടെ ഉണ്ടായിരുന്നു, നാം ഇവിടുന്ന് പോകുമ്പോൾ അതിവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഒന്നും നമ്മളിവിടെ ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാനും പറ്റില്ല. പകരം നല്ല ദൈവിക തേജസ് പ്രാപിച്ച് ദൈവരാജ്യം പ്രാപിക്കാൻ തക്കവണ് യോഗ്യരായി നമുക്ക് ഇവിടുന്ന് കടന്നു പോകാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾ അപകടത്തിലാണ്. ഇനി ഇതുമായുള്ള ബന്ധത്തില് കഴിഞ്ഞ സന്ദേശം നമ്മളൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു അല്ലേ. ആ ഒരു ഡെമോൺസ്ട്രേഷൻ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും, അതുകൊണ്ട് നമുക്ക് അതിലേക്ക് വീണ്ടും കടന്നു പോകാം. ഇതില് നമ്മള് നമുക്ക് ആത്മീയമായി വളരാൻ പറ്റാത്തത് അല്ലെങ്കിൽ ആ ദൈവരാജ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയം നമ്മുടെ ഉള്ളിൽ കൺസ്ട്രക്ഷൻ നടക്കാത്തതിന്റെ കാരണം നമ്മൾ ഈ ലോകത്തിലും ജഡത്തിലും കുടിയും കിടക്കുക. നമ്മൾ കേട്ട സുവിശേഷങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് പറിക്കുന്നതായിരുന്നില്ല. നമ്മളെ ഇതിൽ നിന്ന് പറിക്കുന്നതിന് പകരം ഇതിൽ തന്നെ ഫീഡ് ചെയ്യിക്കുന്നതായിരുന്നു. അതിൽ യേശുവിന്റെ പേരുണ്ട്, പിതാവിന്റെ പേരുണ്ട്, പരിശുദ്ധാത്മാവിന്റെ പേരുണ്ട്, അഭിഷേകമുണ്ട്, ഉപവാസ പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്, സങ്കീർത്തനമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു ഇതൊക്കെ തന്നെയാണ് സംഭവം. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല സംഭവം. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മളെ ആ ഒരു ജീവിതത്തിൽ നമ്മളെ പിടിച്ചു പറിച്ചിട്ട് നമ്മളെ നിത്യമായ ജീവിതത്തിലേക്ക് കൊണ്ട് അറ്റാച്ച് ചെയ്യിപ്പിക്കും. അതായത് ജനിക ജീവിതത്തിൽ നിന്ന് മാറ്റി ഒരു സബ്ഡ്യൂ ആൻഡ് ഡൊമീനിയൽ ലൈഫിലേക്ക് നമ്മളെ കൊണ്ടുവരും. അപ്പോ അതുമായുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മളൊന്ന് പറഞ്ഞു നിർത്തി ദൈവത്തിന്റെ ആ ദൈവിക ജീവിതത്തിലെ ABCD, ആ ദൈവരാജ്യ ജീവിതത്തിലെ ABCD. ദൈവം ആഗ്രഹിച്ച ഉൽപ്പത്തി 1:26 ദൈവം ആഗ്രഹിച്ചാൽ നടത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അവിടെ ചിന്തിക്കുകയുണ്ടായി. അവിടെ നാം മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് 1:26 ദൈവം മനുഷ്യൻ സൃഷ്ടിക്കുന്നതിന് മുമ്പേ പറഞ്ഞു. ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുകയാണ് നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യനുണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. അപ്പൊ നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ഭൂമിയെ വാഴുകയാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മളിലൂടെ ഭൂമിയെ വാഴും, അങ്ങനെ നമ്മൾ ഭൂമിയെ വാഴും, അല്ലെങ്കിൽ ദൈവം നമ്മളിലൂടെ ഭൂമിയെ വാഴും, ദൈവരാജ്യം ഭൂമിയിലാകും. ഇതാണ് മനുഷ്യന്റെ ഉദ്ദേശം. അപ്പൊ നമ്മുടെ ഉദ്ദേശം, ദൈവം നമ്മൾ ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശം അതാണ്. അതിലേക്ക് എത്തണമെങ്കിൽ ഇതാ അഞ്ച് നിലയുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്, അഞ്ച് നിലകളുള്ള ദൈവിക പദ്ധതിയുണ്ട്. ആ അഞ്ച് നിലയുള്ള ദൈവിക പദ്ധതിയിൽ മാത്രമേ അഞ്ചാമത്തെ നിലയിലാണ് ഉൽപ്പത്തി 1:26 നിവർത്തിയാകുന്നത്. അഞ്ചാമത്തെ നിലയിൽ മാത്രമാണ് ആ പ്രൊഡക്ഷൻ പൂർണ്ണമാകുന്നുള്ളൂ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. ഇന്ന് സുവിശേഷത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. അതിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഹല്ലേലൂയ. അതിലേക്ക് നമ്മൾ എത്തിച്ചേരാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കതുകൊണ്ട് ആ വചനം ഒന്ന് വായിക്കാം. നമ്മുടെ കീ വാക്യം എഫേസ്യ ലേഖനം 2:20-22 വരെ വാക്യമാണ്. നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഇതാ നാം അതിലേക്ക് അധികം ചിന്തിക്കുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ കർത്താവിൽ നമ്മളെ വിശുദ്ധ മന്ദിരമായി പണിതുവരുന്നു. ഗ്ലോറി, ദൈവത്തിന്റെ ആത്മാവൻ. എന്നാൽ സമയത്തിന്റെ കുറവ് മൂലം നമ്മൾ ഇപ്പോ നമ്മൾ ചിന്തിക്കുന്നത് ജനസിസ് 1:21 അതിന്റെ 26-28 26 പറഞ്ഞു, ദൈവം നമ്മുടെ ദൈവം പറയുകയാണ് നമുക്ക് നമ്മുടെ സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യനുണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. അതിനുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്ലാൻ ഓഫ് ഓപ്പറേഷൻ എന്താണ്, അതിന് എങ്ങനെയാണ് എന്നാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് അറിയാം, ഈ നിങ്ങൾ കോഴിമുട്ട ഉണ്ടാക്കുന്ന കമ്പനി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ആ നിങ്ങൾ ചിന്തിക്ക്, കോഴിമുട്ട ഉണ്ടാക്കുന്ന കമ്പനി അതെവിടെയാ? കേരളത്തിലുണ്ട്, കേരളത്തിലുണ്ട് കോഴിമുട്ട ഉണ്ടാക്കുന്ന കമ്പനി. ഓ ലോർഡ്, ഐ ലവ് യു. പ്രിയ സഹോദരങ്ങളെ, ഇതുവരെയും കോഴിമുട്ട ഉണ്ടാക്കുന്ന കമ്പനി മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. മനസ്സിലായോ? കാരണം ദൈവം അതിനൊരു സ്ട്രാറ്റജി കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രാറ്റജി അങ്ങ് ഉപയോഗിച്ചാൽ മതി കോഴിമുട്ട ഉണ്ടാവും. ഒരു കോഴി എന്ന് പറഞ്ഞാൽ കോഴിമുട്ട ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. നമ്മൾ ആ സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ മതി അതിൽ കോഴിമുട്ട ഓട്ടോമാറ്റിക് ഉണ്ടാവും. ഞാൻ പണ്ട് കുറച്ച് നാൾക്ക് മുമ്പ് ഒരു സംഭവം കേട്ടു. ബോംബെയിൽ ഒരു സഹോദരൻ, ആ സഹോദരന് വലിയ സമ്പന്നനായി മാറി. അത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുക. ഇന്റർവ്യൂ ചെയ്തപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം വളം ഉണ്ടാക്കുന്ന ഫാക്ടറി തുടങ്ങി. അപ്പൊ ഫാക്ടറി തുടങ്ങിയെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചാണകം പ്രൊഡക്ട് ചെയ്യുക, എന്നിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനും അവിടെ വെച്ചു, നമ്മുടെ സഹോദരങ്ങൾ ആരോ അവിടെ എന്തോ ഒരു പ്ലാന്റ് മേടിക്കാൻ പോയപ്പോൾ അതിൻ്റെ കൂടെ 1 കിലോ ചാണകം പാക്ക് ചെയ്തിട്ട് അതിൽ ബ്രാൻഡ് നെയിം ഒക്കെ എഴുതി തന്നേക്കണം, 1 കിലോ ചാണകം. അപ്പോൾ അതിലെഴുതിയിട്ട് 35 rupees, 1 കിലോ ചാണകത്തിന് 35 രൂപ പാക്ക് ചെയ്ത് ബ്രാൻഡ് നെയിം ഒക്കെ എഴുതി വന്നേക്കണം. അപ്പോൾ ഇപ്പം ഈ ചാണകം, അപ്പം ഞാൻ ചോദിച്ചു, ചാണകത്തിന് ഇത്ര റേറ്റ് ഉണ്ടോ? അപ്പം ഈ സഹോദരൻ്റെ സംഭവത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത്, ഈ സഹോദരൻ ചെയ്തൊരു കാര്യം, ഈ പശുക്കള്, ഇതിനെ നമ്മൾ ബുദ്ധിയുള്ളവര് അതിനെ തീറ്റ കൊടുത്ത് മാക്സിമം അതിനെ പാലൊക്കെ എടുത്ത് കറന്നെടുക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ പാലൊക്കെ തീർന്നു പറഞ്ഞാൽ അതിനെ വെട്ടാൻ കൊടുക്കും അല്ലേ. ഇനി അതിന് ഒന്നിനും കൊള്ളത്തില്ല. അപ്പോൾ ആ സഹോദരൻ ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? നിനക്കൊന്നിനും കൊള്ളാതെയാകുന്നവനെ എനിക്ക് കൊള്ളാവുന്നതാണ്. നിനക്കൊന്നിനും കൊള്ളാതെ ആയി കഴിയുമ്പോൾ നീ അതിനെ ഇറച്ചി വിലയ്ക്ക് കൊടുക്കൂലേ? അതുവരെ നീ അതിനെ ഇറച്ചി വിലയ്ക്ക് കൊടുക്കത്തില്ല. അപ്പൊ നീ അതിനെ ഇറച്ചി വിലയ്ക്ക് നീ അതിനെ കൊടുക്കുമ്പോൾ ഈ പുള്ളിക്കാരന് ഇറച്ചിയുടെ പൈസ കൊടുത്തിട്ട് ആ പശുവിനെ അങ്ങ് വാങ്ങും. അങ്ങനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന അത് കറവ് പറ്റിയ പശുക്കളെയൊക്കെ വാങ്ങി പുള്ളി കെട്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? പുള്ളിക്കാരൻ ഇതാ 1-2 സ്റ്റാഫിനെ വെച്ച് ഒരു ട്രെയിലറോ എന്തോ ഒരു പിക്കപ്പ് പോലെ തന്നെ ഒരു പഴയ വണ്ടികൾ കൊടുത്തിട്ട് ഈ പച്ചക്കറി കടയിൽ അവസാനം വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് കളയും. അവസാനം വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും അടിച്ചു വാരി കളയും. അപ്പോൾ അതിന് കളയാൻ വരുന്നതിന് പൈസ കൊടുക്കണം. അപ്പൊ ഇദ്ദേഹം ഉടനെ ചെന്ന് പറഞ്ഞു, എനിക്ക് പൈസ ഒന്നും തരണ്ട, ഞാനത് കടിച്ചെടുത്തോളാം. അപ്പോൾ ഉടനെ തന്നെ ഇദ്ദേഹം അവിടെ ചെന്ന് പച്ചക്കറിയും വേസ്റ്റും അതൊക്കെ എടുത്ത് അവർ വണ്ടിയിൽ ലോഡ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഈ പശുവിനിട്ട് കൊടുക്കും. ഏത് കൊല്ലാൻ വെച്ചിരുന്ന ഈ പശുവിനിട്ട് കൊടുക്കും. ഈ പശു അത് കഴിക്കും. പശു കഴിച്ചാൽ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ചാണകം പ്രൊഡക്ഷൻ ഓട്ടോമാറ്റിക് നടക്കും. അപ്പോ ഇതാ, ദൈവം ഒരിക്കലും ചാണകം ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടാക്കിയിട്ടില്ല, മനുഷ്യനും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ദൈവം വെച്ചൊരു സ്ട്രാറ്റജി ഉണ്ട്. അതിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ചാണകമായി. ഈ സഹോദരന്റെ ജീവിതത്തില് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇതാ ധാരാളം ചാണക ഫാക്ടറികൾ ഞാൻ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ട് ഇതാ മാർക്കറ്റിൽ സൗജന്യമായി കിട്ടുന്ന ഈ സംഭവങ്ങളെല്ലാം എടുത്ത് ഇതാ ഞാൻ കൊടുക്കുന്നു, ഈ ധാരാളം ചാണകം തരുന്നു, ഞാനിത് എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിനെ പാക്ക് ചെയ്യുന്നു, ബ്രാൻഡ് നെയിം കൊടുക്കുന്നു, ഞാൻ ഇതാ വിൽക്കുന്നു. ഇതാ ഞാനൊരു ധനികനായി മാറി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, ചിലർക്കൊക്കെ എന്തൊക്കെയോ ബുദ്ധി അവിടെയൊക്കെ ഉദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ തന്നെ ശ്രദ്ധിച്ചേ, ഉൽപ്പത്തി 1:26 നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ, ഡൊമീനിയൻ കൊണ്ടുവരാൻ, ഡൊമീനിയൻ വായിച്ച അവർ ഭൂമിയെ വാഴട്ടെ എന്നല്ലേ, അതിന് ഇംഗ്ലീഷ് വേർഡാണ് ഡൊമീനിയൻ. ആ ഡൊമീനിയൻ കൊണ്ടുവരാൻ ദൈവം വെച്ച ഒരു സ്ട്രാറ്റജി ഉണ്ട്. കോഴിമുട്ട ഇടാനായിട്ടൊരു സ്ട്രാറ്റജിയാണ്, പശു ചാണകം ലഭിക്കാനായിട്ടൊരു സ്ട്രാറ്റജിയാണ്. ഇതേപോലെ തന്നെ ഈ ഭൂമിയിലേക്ക് ഭരണം കൊണ്ടുവരുവാൻ, ദൈവത്തിന്റെ ഭരണം മനുഷ്യരിലൂടെ ഭൂമിയിൽ കൊണ്ടുവരാൻ ദൈവം വെച്ച സ്ട്രാറ്റജിയാണ്, പ്ലാൻ ഓഫ് ആക്ഷൻ ആണ് ഉൽപ്പത്തി 1:28. ആ 5 സ്റ്റെപ്പുകളിലൂടെ ഇത് കടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക് ഭരണം നമ്മളിലൂടെ സംഭവിക്കും. 5 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ 5-ാമത്തെ സ്റ്റെപ്പിലെത്തുമ്പോൾ ഭരണമായി. അതായത് കോഴി കഴിക്കുന്നു, ആ കഴിച്ച ആ കാര്യങ്ങൾ ദഹിക്കുന്നു, ആ ദഹിച്ച അതിന്റെ എനർജി, അതിന്റെ പ്രത്യേകം ദൈവം അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ എഗ്ഗ് മുട്ട ഉണ്ടാക്കാനുള്ള സിസ്റ്റത്തിലേക്ക് എനർജി പോകുന്നു. ഓട്ടോമാറ്റിക് അതിൽ മുട്ട ഉണ്ടാകുന്നു, അതിനെ വളരുന്നു, വളർന്നു 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 അതിനെ അവസാന ഹാഡ് ഷെല്ലും കൂടി വരുന്നു. അതിനുശേഷം ഓട്ടോമാറ്റിക് ആ മുട്ടയെ ഇതാ പുറത്തേക്ക് തള്ളുന്നു, അവസാനം അത് മുട്ടയായി മാറുന്നു. മനസ്സിലായോ? ഇതേപോലെ 5 സ്റ്റെപ്പുകളിൽ 5-ാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമ്മളിലൂടെ ഭൂമിയിൽ ഭരണം നടക്കും. പിടുത്തം കിട്ടിയോ? ആ 5 സ്റ്റെപ്പുകളാണ് ഉൽപ്പത്തി 1:28 പറയുന്നത്. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ മനുഷ്യരായ നമ്മൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്റെ മേലും ആകാശത്തിലെ പർവ്വജന്തുക്കളുടെ മേലും സകല ഭൂജല ജന്തുവിന്റെ മേലും വാഴുവിൽ വാഴുകയാണ് അവസാനം. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, ദ ഗോഡ് സെഡ് അൺടു ദം, ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ ആൻഡ് റിപ്ലനിഷ് ദ എർത്ത് ആൻഡ് സബ്ഡ്യൂ ഇറ്റ് and have dominion over all the earth. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, 5 സ്റ്റെപ്പുകളാണ്, അതിൽ 5-ാമത്തെ സ്റ്റെപ്പാണ് ഭരണം നടക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ സന്ദേശം നമ്മൾ ചിന്തിച്ച് ഓർക്കുന്നുണ്ടോ? ഇതാ 5 നിലകളുള്ള ഒരു ബിൽഡിംഗ്, അല്ല 5 നിലകളുള്ള ഒരു റാക്ക്. ഇതിൽ ഡ്രോവേഴ്സ് ഉണ്ട്, 5 ഡ്രോവേഴ്സ് ആണുള്ളത്. ഇതാ അതിൽ ഓരോ ഡ്രോവേഴ്സും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പേരിട്ടു, നമ്മൾ അതുകൊണ്ട് അതിൽ അധികം സമയം കളയുന്നില്ല. ഇതാ ആദ്യത്തതിന് നമ്മൾ അവിടെ ആദ്യം പറയുന്നു, ബി ഫ്രൂട്ട്ഫുൾ, നീ സന്താനപുഷ്ടിയുള്ളവനാകുക, അല്ലെങ്കിൽ ഫലമുള്ളവനാകുക. 2-ാമത്തെ ഡ്രോവറിന്റെ പേര് ഇതാ മൾട്ടിപ്ലൈ, നീ പെരുകുക. 3-ാമത്തെ പേര് റിപ്ലനിഷ്, നീ നിറയുക, ഭൂമിയില് നിറയുക. ഇതാ 4-ാമത്തതിന്റെ പേര് സബ്ഡ്യൂ, നീ കീഴടക്കുക. 5-ാമത്തതിന്റെ പേര് വാഴുക. അപ്പോ ഒരു കോഴി മുട്ടയിടുന്നത് അതിന്റെ ആദ്യം ഭക്ഷണം കഴിക്കുമ്പോഴല്ല, അതിന്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് അവസാനം വരുമ്പോഴാണ് മുട്ടയായിട്ട് വരുന്നത് അല്ലേ. ഇതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഉൽപ്പത്തി 1:26 നിവൃത്തിയാകുന്നത് ആദ്യത്തെ സ്റ്റെപ്പിലല്ല. നമ്മൾ ഇതാ നമുക്കൊരു ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടി ഉണ്ടായപ്പോൾ നമ്മൾ ഭരണത്തിലേക്ക് പോകില്ല. അത് ഏറ്റവും അവസാന സ്റ്റെപ്പിലേക്ക് വരുമ്പോഴേ ഭരണത്തിലേക്ക് പോകുന്നേ. 5 സ്റ്റെപ്പുകളാണ്, 5 സ്റ്റെപ്പുകൾ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തല നമ്മൾ മനസ്സിലാക്കണം. ഈ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തണം. പക്ഷെ ഇന്ന് ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് ഇതിനെ കുറിച്ച് പറയുന്നതേയില്ല. യേശു പറഞ്ഞിരുന്നു, നമ്മൾ ഇതിനെ കുറിച്ച് മിണ്ടുന്നതേയില്ല. കാരണം നമ്മൾ ഇപ്പോഴും പിൻപിലുള്ളതിനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം, മുൻപിലുള്ളതിനെയല്ല. ശരിക്കും പിൻപിലുള്ളതിനെ മറന്നു മുൻപിലുള്ള ലക്ഷ്യമായി ക്രിസ്തയേശു ദൈവത്തിന്റെ പരമ്പരയുടെ വിരുദ്ധനായി ഓടേണ്ടതിന് പകരം അങ്ങോട്ടേക്ക് പോകാതെ നമ്മൾ ഇവിടെ കുടുങ്ങുകയാണ്. അപ്പോ ഇതില് നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ മനസ്സിലാക്കി, ആദ്യത്തെ 3 നില എന്ന് പറയുന്നത് ജഡീക ജീവിതമാണ്, ജഡീക ജീവിതം. അവസാനത്തെ 2 നില എന്ന് പറയുന്നത് ആത്മീയ ജീവിതമാണ്, അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ അത് നടക്കും. സബ്ഡ്യൂ, ജയിക്കുക, ഭരിക്കുക, ഇത് ആത്മീയ ജീവിതത്തിൽ നടക്കും. ഈ ഒരു ഭാഗം ഇന്ന് ക്രിസ്ത്യാനികൾ ചിന്തിക്കുന്നത് വളരെ വിരളമാണ്. കാരണം അവരൊക്കെ ചതിക്കുന്ന വിശാലമായ ഗോസ്പെലിൽ പിടിക്കപ്പെട്ടു പോയി. ഇവിടെ ശ്രദ്ധിക്കുക, ആദത്തോട് നന്മ തിന്മകളെക്കുറിച്ച് അറിഞ്ഞിട്ട് ഫലം തിന്നരു എന്ന് പറഞ്ഞു, തിന്നാൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. ആദം മരിച്ചു. മരിച്ച ശേഷം ഇതാ ഈ ആത്മീയ ജീവിതം അവരെ ജീവിതത്തിന്റെ പോയി, അവിടെ മരണം സംഭവിച്ചു. ജഡജീവിതവും മരണത്തിലേക്ക് കയറുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ സന്ദേശം നമ്മൾ ഇതിനെ രണ്ടായിട്ട് മുറിച്ചു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ മുമ്പിൽ വെച്ചാൽ ചെയ്തതെന്ന് തോന്നുന്നു. പലർക്കും പല ക്ലാസ്സുകൾ എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഓർക്കുന്നില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് ആദത്തിന് മരണം നടന്നപ്പോ നന്മതിയുടെ കുറിച്ച് അറിവിച്ചതിന്റെ ഫലം കഴിച്ചപ്പോ എന്ത് സംഭവിച്ചു? ഈ സ്പിരിച്വൽ ലൈഫ് ആത്മമണ്ഡലത്തിന് മരിച്ചു. അതുകൊണ്ട് നമുക്ക് ഇതിനെ മാറ്റിവെക്കാം. ഇനിയിപ്പോ ഏത് ജീവിതം മാത്രമേ ഉള്ളൂ? ജഡജീവിതം മാത്രമേ ഉള്ളൂ. അപ്പോ ജഡജീവിതം മാത്രം നിലകൊള്ളുകയാണ്. അതായത് സന്താന പുഷ്ടിയുള്ളവനാകുക, പെരുകുക, ഭൂമിയിൽ നിറയുക, ഇത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്കില്ല. ഇന്ന് മനുഷ്യൻ ഇതിന്റെ അപ്പുറത്തേക്കില്ല. ഇതിന്റെ അപ്പുറം സബ്ഡ്യൂ, അതായത് നാലാം നില, ജയിക്കുക, വാഴുക, സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ മനുഷ്യ ജീവിതത്തിൽ ഇല്ല ഇന്ന്. ഇത് പോയി. അപ്പോ ഇതുകൊണ്ടാണ് കഴിഞ്ഞ സന്ദേശം നമ്മൾ മനസ്സിലാക്കിയല്ലോ, ആദത്തിന് കൊടുത്ത അനുഗ്രഹം തന്നെ നോഹയ്ക്ക് കൊടുത്തു 39:1. പക്ഷെ അവിടെ എന്തില്ല? നീ സന്താനപുഷ്ടിയായി പെരുകി ഭൂമി നിറയുക എന്ന് മാത്രമേ നോഹയോട് പറയുന്നുള്ളൂ. കാരണം സബ്ഡ്യൂ ഡൊമിനിയൻ നോഹയോട് പറയുന്നില്ല. കാരണം ദൈവത്തിന് അറിയാം ഇവൻ ഇനി അതിന് കഴിയത്തില്ല എന്ന്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു ജീവിതത്തിൽ കുടുങ്ങിപ്പോയി. നമ്മളെ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാ? നമ്മളെ ഉണ്ടാക്കിയത് ഭൂമിയെ വാഴാനാ. ഭൂമിയെ വാഴാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ അഞ്ചാം നിലയിലേക്ക് എത്തണം. അഞ്ചാം നിലയിലേക്ക് എത്താതെ ഭൂമിയെ വാഴുവാനായിട്ട് നമുക്ക് കഴിയത്തില്ല, കഴിയത്തില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ഈ മൂന്ന് നിലയും കെട്ടിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ സുവിശേഷം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കള്ള സുവിശേഷത്തെ പെട്ടെന്ന് തിരിച്ചറിയാം. അവര് ഈ മൂന്ന് നില കെട്ടുന്നതിനെ കുറിച്ച് മാത്രമേ പറയൂ. മൂന്ന് നില കെട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞ് വിശാല വഴി പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാല് നാലാം നിലയിലേക്ക് പോകണമെങ്കിൽ അത് ശരിക്കും പറഞ്ഞ ഇടുക്കു വഴിയാ. ഇടുക്കു വാതില്ല. അതിലേക്ക് പോകണമെങ്കിൽ ഇതാ നമ്മൾ പോരാടണം. യേശു പറഞ്ഞു അതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ പോരാടണമെന്ന്. എങ്കിൽ മാത്രമേ അഞ്ചാം നിലയിലേക്ക് പോകാൻ പറ്റൂ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ സിസ്റ്റം കൊണ്ട് ഈ ലോക ജീവിതം മാത്രമേ ഉള്ളൂ. മരണത്തിനുള്ള ജീവിതം മാത്രമേ ഉള്ളൂ. മരണത്തിന് കീഴില്ല ഈ ജീവിതത്തിൽ. കുഞ്ഞ നീ ആരായാലും, എഞ്ചിനീയർ ആയാലും, ഡോക്ടർ ആയാലും, പൈലറ്റ് ആയാലും, അക്കൗണ്ടന്റ് ആയാലും, റിക്ഷ ഓടിക്കുന്ന ആളായാലും, ഈ ജീവിതം സെമത്തേരി വരെ പോകുള്ളൂ. ഈ ജീവിതം സെമത്തേരി വരെ പോകത്തുള്ളൂ. എന്നാൽ ഈ ജീവിതത്തിൽ കുടുങ്ങിപ്പോകരുത്. ഈ ജീവിതത്തിൽ മരണമുള്ളതാണ്. ഇതിൽ കുടുങ്ങിപ്പോകരുത്. നമ്മളെ കർത്താവ് വീണ്ടും ജനിപ്പിച്ചതെന്ന് പറയുന്നത് ഇതാ, ഇങ്ങോട്ട് നോക്കിയേ. ഇതാ ഈ പുതിയ ഈ ജീവിതത്തിലാണ്, ആത്മീയ ജീവിതത്തിലെ കർത്താവ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. സഹോദരങ്ങളെ മറന്നു പോകരുത്, ഈ പുതിയ ജീവിതത്തിലാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. ഇതിലല്ല, ഇതിൽ നമ്മൾ അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചതാണ്. ജഡീക ജീവിതമാണ് ഇത്, ഇത് ആത്മീയ ജീവിതമാണ്. ഈ ജീവിതം നമ്മൾ അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചതാണ്, സ്ത്രീയിൽ നിന്ന് ജനിച്ചതാണ്. സ്ത്രീയിൽ നിന്ന് ജനിച്ചത് ഇതാ യോഹന്നനേക്ക വലിയവനെ ആരുമില്ല, കർത്താവ് പറഞ്ഞിട്ടില്ലേ. പക്ഷെ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും ഇതാ ഇവനേക്കാൾ വലിയവനാണ്, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനേക്കാൾ വലിയവനാണ്. നമ്മൾ വീണ്ടും ജനിച്ചത് ദൈവരാജ്യത്തിലാണ്, ആത്മമണ്ഡലത്തിലാണ്, ഇവിടെ അല്ല. പക്ഷെ നമ്മൾ ഇത് വളർത്തുന്നത് എവിടെയാ? നമ്മളെ വളർത്തുന്നത് ഇവിടെയാണ്, ഇന്നത്തെ ആത്മീയ സമൂഹം. നല്ലൊരു പങ്കും ഇതിന് നല്ല ദേവാസന്മാരുണ്ടാവുക കേട്ടോ, പുതിയ വളർത്തുന്നത്. ഇതാ ഈ ജഡിക മണ്ഡലം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങൾ എന്തോ ഈ കാണിക്കണേ, ആത്മാവിൽ നിങ്ങൾ വീണ്ടും ജനിച്ചു. ആത്മാവിൽ ഇതാ ഈ രണ്ടു നില മണ്ഡലത്തിൽ വീണ്ടും ജനിച്ചിട്ട് വീണ്ടും നിങ്ങൾ ജഡമണ്ഡലത്തിൽ കുടുങ്ങിപ്പോകുന്നു. ജഡമണ്ഡലത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോകുന്നു. ആത്മാവിലാ ജനിച്ചത്, പക്ഷെ എവിടെ പോയി കുടുങ്ങി? ജഡത്തിൽ പോയി കുടുങ്ങി, ജഡത്തിൽ പോയി കുടുങ്ങി. അപ്പൊ നിങ്ങൾ മുമ്പിൽ വീണ്ടും ജനിച്ചു, പുറയിലേക്ക് പോയി ജഡത്തിൽ കുടുങ്ങിയ. അങ്ങനെയാകരുത്. ഇന്നത്തെ സമൂഹം നല്ലൊരു പങ്ക് അങ്ങനെയാ, വീണ്ടും പോയി ജഡമണ്ഡലത്തിൽ പോയി കുടുങ്ങി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയായാൽ നമ്മുടെ വളർച്ച അസാധ്യമാണ്. നമ്മൾ ദിവസവും വന്ന് മൂന്ന് എല്ലാ ദിവസവും വരില്ല. ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഗൾഫിലാണെങ്കിലോ വെള്ളിയാഴ്ചയൊക്കെ വന്നിട്ട് മൂന്ന് പാട്ട് പിന്നെ ഒരു സങ്കീർത്തനോ ഒരു അങ്ങനെ ഒരു പ്രബോധനം ഒക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോകും. ഇതിൻ്റെ ഉള്ളിൽ കിടക്കും. ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ എന്താ പ്രശ്നം മാറ്റുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലെ ഡെലിവറൻസ് മീറ്റിംഗ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. അത് വേണ്ടെന്നല്ല ഈ പറയണേ, മനസ്സിലായോ? പക്ഷെ അവിടെ കിടന്ന് കുടുങ്ങിപ്പോയിട്ട് എന്താ കാര്യമുള്ളേ? അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുടുങ്ങിപ്പോകും. അപ്പോ ഇതിന്റെ ഉള്ളിൽ നമ്മൾ കുടുങ്ങിപ്പോയത് കൊണ്ടാണ് ഇതാ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. നമുക്ക് ആ ദൈവത്തിന്റെ ആലയ കൺസ്ട്രക്ഷൻ നടക്കാത്തത്. ദൈവത്തിന്റെ ആലയ കൺസ്ട്രക്ഷൻ എവിടെ നടക്കണ്ടേ? ഇതിന്റെ ഉള്ളിൽ നടക്കണേ. ആത്മമണ്ഡലത്തിലെ ദൈവത്തിന്റെ ആലയം, ദൈവം ആത്മാവല്ലേ? അങ്ങനെയെങ്കിൽ നടക്കണം മുഴുവൻ ഇതിന്റെ ഉള്ളില്ല. പക്ഷെ ആ നടക്കണമെങ്കിൽ നമ്മൾ ജയിക്കണം. ജയിക്കുന്നതിലൂടെയാണ് അത് നടക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഓ ലോർഡ് ഐ ലവ് യു. ഗലാത്യലേഖനം 3:1 ഇത് ന്യായപ്രമാണത്തെ കുറിച്ചാണ് പറയുന്നത്. ന്യായപ്രമാണം ഈ മണ്ഡലത്തിൽ ജഡമണ്ഡലവുമായിട്ട് ബന്ധത്തിൽ കിടക്കുന്നതാണ് കേട്ടോ. ശ്രദ്ധിച്ചേ, ആത്മാവിന്റെയാണ് പക്ഷെ ജഡമണ്ഡലമായിട്ട് ബന്ധത്തിൽ കിടക്കുക. ശ്രദ്ധിച്ചേ, അവിടെ എഴുതിയിരിക്കുന്നു 1:1, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ആർക്ക് ബുദ്ധിയില്ല?
യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പ് കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കുക, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരെ? അതിന്റെ മൂന്നാം വാക്യം പറയാം, നിങ്ങൾ ഇത്ര ബുദ്ധി കേട്ടവരോ? അതിനെ റിപ്പീറ്റ് ചെയ്യാം, ബുദ്ധിയില്ല ബുദ്ധിയില്ല എന്ന്. ദൈവമക്കൾ എന്നാ വേണം? ബുദ്ധി വേണം. ഇത്ര ബുദ്ധിയില്ലാത്തവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? ശ്രദ്ധിച്ചേ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചു. നിങ്ങൾ യേശു രക്ഷകനായി സ്വീകരിച്ചപ്പോ നിങ്ങൾ വീണ്ടും ജനിച്ചത് ദൈവരായത്തിൽ ആത്മാവിലാ, പക്ഷെ പോയി സമാപിക്കുന്നത് എവിടെയാ? ജഡത്തിലാ. അതെന്തുവാ? എന്ത് തിന്നും, എന്ത് കുടിക്കും, ആരെ കല്യാണം കഴിക്കും, കുട്ടികളുടെ പ്രശ്നം, അവരുടെ പ്രശ്നം, ഇവരുടെ ഓഫീസിലെ പ്രശ്നം, ഇത്രയൊക്കെ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്കില്ല, ജഡത്തിലാ പോയി സമാപിക്കുന്നേ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആത്മാവിൽ ആരംഭിച്ചു പോയി അവസാനിക്കണം ജഡത്തിലും. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും ചോദിക്കുന്നതും ഒക്കെ ജഡമുണ്ടല്ലോ. കർത്താവ് പറഞ്ഞു, മക്കളെ ഇങ്ങനെയല്ല, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് കൊടുക്കും എന്നല്ല നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത്. നിങ്ങൾ ആദ്യം എന്താ അന്വേഷിക്കണമെന്ന് അറിയാമോ? നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത് ദൈവരാജ്യം. നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത് ദൈവരാജ്യം. എന്താ ദൈവരാജ്യം? ദൈവത്തെ നമ്മുടെ അഡ്രസ്സാക്കി മാറ്റണം, അതാ ദൈവരാജ്യം. ദൈവം നമ്മളിൽ വസിക്കണം, ദൈവം നമ്മളെ വാഴണം. ഇത് അന്വേഷിക്കണം ആദ്യം, ആത്മമണ്ഡലം അന്വേഷിക്കണം. അതോടെ പ്രിയ മകനെ മകളെ, ഈ ഭൗതിക മണ്ഡലത്തിൽ നിനക്ക് വേണ്ടത് എന്ത് തിന്നു, എന്ത് കുടിക്കും, നിന്റെ ആവശ്യങ്ങൾ എന്താണോ അത് നിനക്ക് നിറവേറ്റി ദൈവം തരും. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇതാ ദൈവരാജ്യത്തിന്റെ സുവിശേഷം. അപ്പൊ നമ്മളെന്ത്, നമുക്ക് എന്നാ പറ്റി? നമ്മൾ ഇവിടെ കുടുങ്ങിപ്പോയി, ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ജഡത്തിൽ കുടുങ്ങി, അങ്ങോട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല. കാരണം കർത്താവ് പറഞ്ഞ പ്രിൻസിപ്പിൾ ഒന്നും അനുസരിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ ഒരല്പനേരം കർത്താവിനോട് കൂടെ ദൈവവചനത്തിന്റെ കീഴിൽ, അധികം നേരം ലോക ചിന്തകളുടെ കീഴിൽ. അപ്പൊ നമ്മൾ കേട്ടതിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയും, രണ്ടിന് ഓപ്പോസിറ്റ് ഫോഴ്സാ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ലോകത്തെ ലോകത്തിലുള്ള നീ സ്നേഹിക്കരുത്, നീ ലോകത്തിൽ ജീവിക്കരുതെന്നല്ല പറഞ്ഞ, സ്നേഹിക്കരുത്. ലോകത്തെ നിനക്ക് ജീവിക്കാം, ഉയരത്തിൽ നിന്ന് താഴേക്ക് ജീവിക്കാം, ഉയരത്തിൽ പോയി താഴേക്ക് ജീവിക്കാം. നേരത്തെ നമ്മൾ കേട്ടില്ലേ, മുഖ്യമന്ത്രി ഒക്കെ ആയിട്ട് നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു, ഇതാ അതിന് ശേഷം ഭരണത്തിൽ പോയപ്പോൾ ഡൽഹിയിൽ നിന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഇതേപോലെ നമ്മൾ ഇനി ഭൂമിയുള്ളതല്ല, ഉയരത്തിലുള്ള ചിന്തിക്കുന്നു. ഉയരത്തിലുള്ള ചിന്തിക്കുമ്പോൾ ഉയരത്തിന്റെ കൺട്രോളിലാണ് ഈ ഭൂമിയും വരുന്നത്. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരും, അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഫോഴ്സ് മുഴുവൻ ദൈവികമായ ഫോഴ്സ് ആയിരിക്കും. ദൈവം നമ്മളെ നയിക്കും, ദൈവം നമ്മളെ നടത്തും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇനി ഇതിൽ കുടുങ്ങിയതിനെ കുറിച്ച് പറയാം, ഇതിനെ കുടുങ്ങിയതിനെ കുറിച്ച് പറയാം. ഓലോടെ എല്ലാ ഇതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഇതാ സന്താനപുഷ്ടിയുള്ളവനാകുക, പെരുകുക, ഭൂമി നിറയുക, അലുവാഴുക, സോറി വാഴുക ഒക്കെ അടുത്ത സ്റ്റെപ്പാണ്. ഭൂമി നിറയുക മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് ഇതിലില്ല. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങും, ഭക്തന്റെ പ്രാർത്ഥനകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നത് കാണാം. ശ്രദ്ധിച്ചു നോക്കുകയുള്ളൂ, ഇതാ ഈ ശുശ്രൂഷ നടക്കുന്നത് മുഴുവൻ വിവാഹത്തിലൂടെ ആട്ടോ, വിവാഹത്തിലൂടെയാണ് നടക്കുന്നത്. വിവാഹം ഉണ്ടെങ്കിൽ മാത്രമേ സന്താന കുട്ടികളായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് പകരാനൊക്കെ പറ്റുള്ളൂ. ഇതെല്ലാം വിവാഹത്തിലൂടെ, കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മളത് പറഞ്ഞുവല്ലോ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മുടെ സഹോദര ഒരു ഒരാളോട്, ഒരു മോനോട് ഇങ്ങനെ പറയുകയാണ്, നന്നായിട്ടൊക്കെ പഠിച്ചില്ലെങ്കിൽ ആരും നിനക്ക് പെണ്ണുപോലും തരത്തില്ല കേട്ടാ, ആരും നിനക്ക് പെണ്ണുപോലും തരത്തില്ല, നന്നായിട്ടൊക്കെ പഠിക്കണം. അവര് വരുമ്പോ ചുമ്മാ തരില്ല, അവരെല്ലാം അന്വേഷിച്ചിട്ടേ വരത്തുള്ളൂ. ഓഹോ, അപ്പൊ ഞാൻ നന്നായിട്ട് പഠിക്കണല്ലേ, ആ പഠിക്കണം. അപ്പൊ കൊച്ചുപിന്നെ എൽ കെ ജി മുതൽ പഠിത്തം ആരംഭിച്ചു, എൽ കെ ജി, യു കെ ജി, പിന്നെ പത്ത് ആയിരത്തി പത്ത് പത്താം ക്ലാസ് വരെ പഠിച്ചു, പിന്നെ പ്ലസ് ടു, പിന്നെ ഇത്. ഈ യാത്രയുടെ ഇടയ്ക്ക് അമ്മച്ചിക്ക് അപ്പച്ചന് എത്ര പ്രാർത്ഥന ഉണ്ടാവും പറ, വാസ്റ്റേ വാസ്റ്റേ വാസ്റ്റേ, അല്ലെങ്കിൽ അച്ഛോ അച്ഛോ, അല്ലെങ്കിൽ മെത്രാ മെത്രാനെ, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ അങ്ങൾ എന്താണോ വിളിക്കുന്നത് അവരോട് ഇത് പറയും, ഇതാ എന്റെ കുഞ്ഞ് ആദ്യമായിട്ട് എൽ കെ ജി പഠിക്കാൻ വേണ്ടി പോവാ, പ്രാർത്ഥിക്കണം കേട്ടോ, പ്രാർത്ഥിച്ചു. ഓക്കെ, അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യുന്നുണ്ട്, അവർ പ്രാർത്ഥിച്ചു. തുടർന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഇതാ എന്റെ കുഞ്ഞ് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, പ്രാർത്ഥിച്ചു. ഇത് കഴിച്ചപ്പോ എന്റെ കുഞ്ഞിന് അസുഖമാണ്, എല്ലാം ഒന്നാം നില പ്രാർത്ഥനയുടെ താഴെ കിടക്കുക കേട്ടോ, എന്റെ കുളി കുഞ്ഞിന് ഇന്ന അസുഖമാണ്, ആ അസുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഫസ്റ്റ് പ്രാർത്ഥിച്ചു. ഇതാ അതിനുശേഷം ഇത് കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഇതാ ഇവിടം വരെ കുറച്ചും കൂടി മുമ്പോട്ടൊക്കെ അറിയിപ്പോ, ഇപ്പൊ അവന് നേരത്തെ നന്നായിട്ട് പഠിക്കാമെന്ന്, ഇപ്പൊ അവള് അല്ലെങ്കിൽ അവൻ ബുക്ക് എടുത്ത് വെക്കുന്നേ ഉള്ളൂ, മാർക്കൊക്കെ വളരെ കുറവാണ്, കാരണം കുറച്ച് വലുതായി, ഇപ്പൊ കുറച്ച് പ്രേമമൊക്കെ മുട്ടിട്ടു. ഇപ്പൊ ബുക്ക് തുറന്നാ പിന്നെ അവന്റെ മുഖമാണ് അവളുടെ മുഖമാണ് മുമ്പില്, ഒന്നും അകത്തേക്ക് തല കയറുന്നില്ല. അപ്പൊ ആ ഒരു തല ഒക്കെ ആയി. അപ്പൊ തന്നെ ഒരുപക്ഷെ ഫാസ് ഇതിലൂടെ കടന്നു പോയതുകൊണ്ട് ഫാസ്റ്റിന് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലായി. ഫാസ്റ്റ് പറഞ്ഞു, അത് ഈ പ്രായത്തിൽ എല്ലാവർക്കും ഉള്ളതാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു, ഫാസ്റ്റ് പ്രാർത്ഥിച്ചു വിട്ടു. അതിനുശേഷം കുറച്ചുകൂടി ആയി, ഇത് കുറച്ചും കൂടി കഴിഞ്ഞപ്പോ ഫാസ്റ്റൊക്കെ ആയി, ഇനി ഒരു ജോലി കിട്ടണം, ഫാസ്റ്റ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, എല്ലാം ഒന്നാം നില പ്രാർത്ഥന നിൽക്കുക കേട്ടോ, ഫാസ്റ്റ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ ജോലിക്ക് വേണ്ടി ഫാസ്റ്റ് പ്രാർത്ഥിച്ചു, ഫാസ്റ്റ് പിന്നെ അതിനുവേണ്ടി വെച്ചേക്കാണല്ലോ. അപ്പോൾ ഫാസ്റ്റ് അവൻ അവസാനം ജോലി കിട്ടി, ജോലി കഴിഞ്ഞപ്പോഴാണ് പിന്നെ അടുത്ത വിഷയം, ഫാസ്റ്റ് ഇനി നമുക്ക് ഇങ്ങനെ ഒരു കല്യാണം കഴിക്കണ്ട, കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ വാസേ, ഒന്ന് പ്രാർത്ഥിക്കണം വാസേ, നല്ലൊരു ബന്ധം കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം വാസേ. അങ്ങനെ വാസ് പ്രാർത്ഥിച്ചു, അത്ര നല്ലൊരു ബന്ധവും കിട്ടി. അപ്പോ നല്ലൊരു ബന്ധം കിട്ടി, അപ്പൊ ഇതുവരെ ഒന്നാം നില പ്രാർത്ഥന തീർന്നിട്ടില്ല. ഇതാ ആ നല്ലൊരു ബന്ധവും കിട്ടി, ഇത് തുടർന്ന് വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ അടുത്ത പ്രാർത്ഥന, പാസ്റ്റേ കല്യാണം കഴിച്ച് 4 വർഷമായി പാസ്റ്റേ, പ്രാർത്ഥനയുടെ നില മാറണുണ്ടോ, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, അടുത്ത 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 ലെവല് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കല്യാണം കഴിച്ചിട്ട് 4 വർഷമായി പാസ്റ്റേ, ഇതുവരെ ഒരു കുഞ്ഞിക്കാലി കാണാൻ പറ്റിയില്ല പാസ്റ്റേ, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കും പാസ്റ്റേ. അപ്പോ അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ പ്രാർത്ഥന ഒന്നാം നിലയിൽ രണ്ടാം നിലയിലേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള പ്രാർത്ഥനയ്ക്ക് പോകും അടുത്ത പ്രാർത്ഥന. അങ്ങനെ ഇതാ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിച്ചു, അവസാനം ഇതാ കുഞ്ഞുങ്ങളെയും കിട്ടി. അപ്പൊ കുഞ്ഞുങ്ങളെയും കിട്ടിക്കഴിഞ്ഞ് ഇതാ അത് കഴിഞ്ഞപ്പോ വീട്ടില് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. ഇതാ അപ്പനും അമ്മയും ആയിട്ട് ഇതാ ആ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും എല്ലാം കൂടി ചേർന്ന് പോകാത്തൊരവസ്ഥയായി. അപ്പോ ഉടനെ അതിന്റെ പ്രവർത്തനം, പാസ്റ്റർ ഞങ്ങൾ എല്ലാവരും കൂടി താമസിക്കാൻ ആ വീട്ടിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അവര് കുഞ്ഞുങ്ങള് അവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് നിന്ന് മാറി താമസിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക പാസ്റ്റേ. മൂന്നാം നില പ്രാർത്ഥനയ്ക്ക് എത്തി, മൂന്നാം നില പ്രാർത്ഥന. അപ്പൊ കുറച്ചും കൂടി ആണെങ്കിൽ പിന്നെ അവര് അയർലൻഡിലേക്ക് പോകാൻ വേണ്ടി അവരൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് പാസ്റ്റേ. അപ്പോ അടുത്ത നില പ്രാർത്ഥനയായി. അപ്പോ അവർക്ക് ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ദുബായിലേക്ക് പോകാനുള്ള എല്ലാവരും റെഡി ആയിട്ടുണ്ട് പാസ്റ്റേ. അപ്പോ ഇതാ ആദ്യത്തേത് ഫ്രൂട്ട്ഫുൾ ആകാൻ വേണ്ടി കല്യാണം വിവാഹം, ഇതാ അതിനുശേഷം ഫ്രൂട്ട്ഫുൾ ആയി കഴിഞ്ഞു, ഇതാ തുടർന്ന് ഇതാ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടുള്ള അടുത്ത സെക്ഷൻ, ഇതാ കുഞ്ഞുങ്ങളുമായി. കുഞ്ഞുങ്ങളായതിനു ശേഷം അവർ വിവാഹം കഴിച്ചു, അടുത്ത സ്ഥലത്തേക്ക് റീപ്ലനിഷ് ചെയ്യാനായിട്ട്, അതായത് എല്ലായിടത്തും പരക്കണ്ടേ, ഭൂമിയിൽ നിറയണ്ടേ, അതിനുവേണ്ടി നിറയാൻ വേണ്ടിയുള്ള അടുത്ത പ്രാർത്ഥന. അങ്ങനെ ഇതാ ഇടുക്കി കിടക്കുന്ന വ്യക്തി ഈ കുടുംബമായിട്ട് ഇതാ എറണാകുളത്ത് നിന്ന് താമസിച്ചു, ചിലർ അവിടെ നിന്ന് നേരെ വയനാട്ടിൽ പോയി താമസിച്ചു, ചിലർ അവിടെ നിന്ന് നേരെ ഇതാ യൂറോപ്പിൽ പോയി താമസിച്ചു, ചിലർ അവിടെ നിന്ന് ഓസ്ട്രേലിയ പോയി, ചിലർ US പോയി. അങ്ങനെ ഭൂമിയിൽ റിപ്ലനിഷ് ചെയ്യുന്നുണ്ടോ, ശ്രദ്ധിച്ചേ. അപ്പൊ പ്രാർത്ഥനയുടെ നേരെ ഇങ്ങനെ മാറുകയാ, ഇനി ശ്രദ്ധിച്ചേ. സഹോദര സഹോദരി ഒന്ന് ചോദിച്ചോട്ടെ, ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ജോലിയുണ്ട്, അപ്പൊ ആ ജോലിക്ക് ഉയർന്ന ശമ്പളം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ബിസിനസ് വർദ്ധിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന, ഇതൊക്കെ ഇതിലുണ്ട്, എല്ലാം നല്ല കാര്യമാണ്, ഒക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇത്രയല്ലേ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥന, ഇത്രയല്ലേ ഉള്ളൂ. നമ്മളിവിടെ കുടുങ്ങി കിടക്കുകയല്ലേ, നമ്മൾ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടുണ്ടോ, കർത്താവേ എനിക്ക് ജയിക്കാനും ഭരിക്കാനും കൃപ തരണേ, എൻ്റെ ഉള്ളിലെ പിശാച് വെച്ച സിസ്റ്റത്തെ ജയിക്കാൻ, ലോകത്തെ ജയിക്കാൻ, ജഡത്തെ ജയിക്കാൻ, അങ്ങനെ നാലാം നില കെട്ടാൻ എനിക്ക് കൃപ തരണമേ. ഇത് നമ്മുടെ പ്രാർത്ഥന വരാറുണ്ടോ? അഞ്ചാം നില ആ ഡൊമീനിലേക്ക് വരാൻ എനിക്ക് കൃപ തരണേ വരാറുണ്ടോ? നമ്മുടെ പ്രാർത്ഥന അല്ലേ ഇവിടെ കുടുങ്ങിയില്ലേ, ശമത്തേരി വരെ പോകുന്നതിന് കുടുങ്ങിയില്ലേ, ശലോമോൻ മായാ മായ എന്ന് പറഞ്ഞതിൽ കുടുങ്ങിയില്ലേ, യേശു ക്രിസ്തു ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ് എന്ന് പറഞ്ഞതിൽ കുടുങ്ങിയില്ലേ. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എന്തിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുക, പ്രാർത്ഥന പ്രാർത്ഥനകളൊക്കെ നോക്കിക്കോ, എന്തിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുക. അപ്പോ നമ്മൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിച്ചു, ഇതാണ് നമ്മുടെ വിഷയം. നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഈ പുറകിലുള്ളതിലേക്കല്ല നോക്കേണ്ടത്, ഇനി നോക്കേണ്ടത് മുൻപിലുള്ളതിലേക്കാണ്. പിൻപിലുള്ളതിന് മെയിൻ്റനൻസ് മാത്രമേ ഉള്ളൂ, അത് സെക്കൻഡറി ആണ്. ഇതുകൊണ്ടാണ് നമ്മുടെ ഒരു പുസ്തകത്തിൽ ആത്മലോക ആത്മീയ വളർച്ചയിലെ 2-ാമത്തെ അധ്യായം ഞാൻ ചിന്തിക്കുന്നത്, ലോകമേ നിനക്ക് ഇനി 2-ാം സ്ഥാനം, കാരണം ദൈവരാജ്യത്തിലാണ് ഇനി 1-ാം സ്ഥാനം. ലോകത്തിന് 2-ാം സ്ഥാനമേ ഉള്ളൂ, ദൈവരാജ്യമാണ് മുമ്പിൽ, ലോകമാണ് പുറകിൽ. ജഡിക ജീവിതം പുറകിലാ, ഇത് ഇവിടം കൊണ്ട് തീരും, ഇത് അവസാനിക്കുന്നില്ല. അപ്പോ ഇത് നമ്മളുടെ ക്രിസ്തുവിനുള്ള നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, ഈ സംഭവത്തിന് ലക്ഷ്യമല്ല, ഇതിലാണ് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് കൊടുക്കും. ഇതാണ് ഭർത്താവ് പറഞ്ഞേ, മക്കളെ ഇതൊക്കെ നിങ്ങൾക്ക് വേണം, നിങ്ങളുടെ സ്വർഗീയ പിതാവ് നന്നായിട്ട് അറിയാം. നിങ്ങൾ മുൻപേ അന്വേഷിക്കേണ്ടത് ദൈവരാജ്യമാണ്, നിങ്ങൾ മുമ്പേ അന്വേഷിക്കേണ്ടത് 5-ാം നില കെട്ടുന്നതിനെ കുറിച്ചാണ്. പക്ഷെ 5-ാം നില കെട്ടണമെങ്കിൽ നിങ്ങൾ അതിനു മുമ്പ് 4-ാം നില കെട്ടിയിരിക്കണം. 4-ാം നിലയായ ജയം നിങ്ങൾ പ്രാപിക്കാതെ 5-ാം നിലയായ ഭരണം നിങ്ങൾക്ക് വരില്ല. ഇതുപോലെയാണ് ക്രിസ്തു വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായത്തിലും പറയുന്ന 7 സഭകൾ കൊടുക്കുന്ന ദൂതില് ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ മുഴുവൻ ജയം ഭരണം, ജയം ഭരണം, ജയം ഭരണമാണ്. എന്നാൽ ന്യായപ്രമാണ മണ്ഡലത്തിലേക്ക്, ജഡമണ്ഡലത്തിലേക്ക് തിരിയുമ്പോ, പ്രിയ സഹോദരങ്ങളെ, അവിടെയല്ല ഈ ഭൂമിയിൽ വലുതാക്കുന്നതിനെ കുറിച്ചേ ഉള്ളൂ, മരണം അതിനെ നമ്മൾ തിന്നുകളയും. എന്നാൽ ക്രിസ്തുവിലേക്ക് നമ്മൾ തിരിയുമ്പോ ഇതിന്റെ മൂടുമടങ്ങ് മാറിപ്പോകും. ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം വരും. പിന്നെ അവസാനത്തെ 2 നിലയിലാണ് നമ്മൾ നിൽക്കണേ. ക്രിസ്തുവിലേക്ക് തിരിയുമ്പോ ജയിക്കുക, അവകാശമാക്കുക, ഭരണം നടത്തുക, ഈ 2 നിലയിലേക്ക് വരും. ഇനി വിശ്വാസികളായി നമ്മൾ നിൽക്കേണ്ടത് ഈ ഒരു മണ്ഡലത്തിലാണ്, വിശ്വാസികളായി നമ്മൾ നിൽക്കേണ്ടത് ഈ ഒരു മണ്ഡലത്തിലാണ്. ഇനി നമ്മൾ പറയേണ്ടത് എനിക്ക് ജയം വേണം, അപ്പോ അവൻ പൗലോസിനൊക്കെ പറയാൻ പറ്റും അതെങ്ങനെ കിട്ടും, ക്രിസ്തു എനിക്ക് കിട്ടും, ക്രിസ്തുയേശുവിൽ എന്നെ എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന ദൈവം, ജയം ജയം ജയം, നാലാം നില, സകലമേലും നാലാം നില. കർത്താവ് പറയുന്നു ജയിച്ചാൽ, നാലാം നില കെട്ടിയാൽ ജയിക്കുന്നവൻ ഇത് അവകാശമാകും. എന്താണ് ജയിക്കുന്നവന്? ഇതാ അവൻ എന്നോടുകൂടെ വാഴും, അഞ്ചാം നില. അപ്പൊ ക്രിസ്തുവിലേക്ക് നമ്മൾ തിരിയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, അവിടെയെല്ലാം ജയം ഭരണം, ജയം ഭരണം. നാലാം നില, അഞ്ചാം നില, നാലാം നില, അഞ്ചാം നില. അത് ക്രിസ്തുവിലേക്ക് തിരിയുമ്പോ വീണ്ടും ഇതാ എന്ത് തിരി എന്ത് കുടിക്കും എന്നുള്ളതല്ല, ഇതിലേക്കാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നതെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ബുദ്ധിയില്ലാത്ത കേരളക്കാരെ, ബുദ്ധിയില്ലാത്ത അമേരിക്കരെ, ബുദ്ധിയില്ലാത്ത ഓസ്ട്രേലിയക്കാരെ, ആരെ വേണമെങ്കിലും വിളിക്കുക, നമ്മളെ ആണെങ്കിലും നമ്മൾ ഇതിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമ്മൾ ബുദ്ധിയില്ലാത്തവരാ. വീണ്ടും ജഡത്തിലേക്കാണ് നമ്മൾ പോയെങ്കിൽ നമ്മൾ ബുദ്ധിയില്ലാത്തവരാ. നമ്മൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് പുറകിലേക്ക് നോക്കരുത്. അതായത് കലപ്പയ്ക്ക് കൈവച്ച ശേഷം, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകിലേക്ക് നോക്കുന്നവൻ, ജഡത്തിലേക്ക് നോക്കുന്നവൻ ദൈവരായത്തിന് കൊള്ളാവുന്നവനല്ല. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും നിശ്ചയം, പകരം ആത്മാവിനാ ജഡത്തിന്റെ പ്രവൃത്തികൾ നിഗ്രഹിക്കുന്നുവെങ്കിൽ നീ ജീവിക്കും. അപ്പോ ഇനി നമ്മൾ ജീവിക്കേണ്ട, ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കേണ്ടത് ഇതാ നാലാം നില അഞ്ചാം നിലയും കെട്ടാനാ. ജയിക്കുക അവകാശമാക്കുക, ജയിക്കുക അവകാശമാക്കുക. ആ ഒരു വചനം വായിച്ചു നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക, എന്റെ പ്രാർത്ഥനകൾ എവിടെ നിൽക്കുന്നു? ഈ മൂന്ന് നിലയുടെ ഉള്ളിലുള്ള പ്രാർത്ഥനയാണോ അതോ എന്റെ പ്രാർത്ഥന നാലാം നില അഞ്ചാം നിലയുമാണോ? ജയിച്ച് അവകാശമാക്കാനുള്ള പ്രാർത്ഥനയാണോ? ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കണം, ഈ ഒരു തലത്തിൽ നാം ജയമെടുക്കാനായിട്ട് നമുക്ക് ദൈവം വെച്ച ആത്മമണ്ഡലത്തിന് ശുശ്രൂഷയുണ്ട്. ആത്മാവിനെ സാധിക്കും നമുക്ക്, അത് ദൈവം നമ്മളെ കൊണ്ട് ചെയ്തെടുപ്പിക്കും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് ഇതാ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം നമ്മൾ പലപ്പോഴും വായിക്കുന്ന വാക്യമാണ്. നിങ്ങൾ അതിന്റെ രണ്ടും മൂന്നും മുഴുവൻ എല്ലാ സഭയോടും വായിച്ചു. എല്ലാ സഭകളോടും പറയുന്ന കാര്യം എന്നറിയാമോ? എല്ലാ സഭകളോടും പറയുന്നത് ഇതാ, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കണം എന്നൊക്കെയല്ല. എല്ലാവരോടും പറയുന്നത് ജയിക്കണം, നാലാം നില കെട്ടണം, എങ്കിൽ നീ വാഴും. ആ വാഴുന്നതുമായുള്ള ബന്ധത്തിലുള്ള ഗുണങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരും. ഇതാണ് ക്രിസ്തുവിൽ നമുക്ക് ചെയ്യേണ്ടത്. ഇതാ ഒന്ന് രണ്ടെണ്ണം വായിക്കാം. വെളിപ്പാട് ദിവസം മൂന്നാമത്തെയായി 21-ാം വാക്യത്തില് ലവോദിക്യ സഭയോട് പറയുകയാണ്, 3:21, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനം ഇരിപ്പാൻ വരം നൽകും. ലോർഡ് ഐ ലവ് യു. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാൻ ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. ശ്രദ്ധിച്ചേ, നാലാം നില ജയിക്കുന്നവൻ എന്നോടുകൂടെ എന്റെ സിംഹാസനം, സിംഹാസനത്തിന് വേണ്ടിയാ വാഴാനാ അല്ലേ, അവൻ വാഴും, ഭരണം നടത്തും. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇത് ക്രിസ്തുവിലേക്ക് തിരിയുമ്പോഴുള്ള സംഭവമാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ ഇതുവരെ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ? ഇതുവരെ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇതാ വീണ്ടും ദൈവത്തിന്റെ വചനം നമ്മൾ കടന്നു വരുമ്പോ വീണ്ടും നമുക്കൂടെ കാണാനായിട്ട് പറ്റും. ഇതാ തുയതേരയിലെ സഭയുടെ ദൂതനെ എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട് ആ സഭയോട് പറയുന്നൊരു കാര്യം, അതിന് 26-ാം വാക്യം, 2:26, ജയിക്കുകയും നാലാം നില കെട്ടുകയും, ജയിക്കുകയും നാലാം നില കെട്ടുകയും, ഞാൻ കൽപ്പിച്ച പ്രവൃത്തിയിൽ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ രാഷ്ട്രങ്ങളുടെ മേൽ, ജാതികൾ എന്നാണ് മലയാളത്തിൽ, അങ്ങനെയല്ല, രാഷ്ട്രങ്ങൾ എന്നാണ്, ഞാൻ രാഷ്ട്രങ്ങളുടെ മേൽ, നേഷൻസിന്റെ മേൽ അധികാരം കൊടുക്കും. ദാ അധികാരം അഞ്ചാം നിലയിലേക്ക് എത്തി, അഞ്ചാം നിലയിലേക്ക് എത്തി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിലേക്ക് തിരിയുമ്പോ ഇതാ തുടർന്ന് നാലാം നിലയോ അഞ്ചാം നിലയോ. എന്നാൽ ആദത്തിൽ അങ്ങനെയായിരുന്നില്ല. ആദത്തിൽ ആദ്യത്തെ ഈ മൂന്ന് നിലകൾ കെട്ടാനേ നമുക്ക് കഴിയൂ. എന്നാൽ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ ഇതാ ദൈവത്തിന്റെ ആ പദ്ധതിയുടെ ആ സ്ട്രാറ്റജി ഭരണത്തിലേക്ക് എത്തണ്ടേ? നേരത്തെ കേട്ടില്ലേ കോഴി കോഴി മുട്ടയിടുന്ന പരിപാടി? ഇതാ ഭരണത്തിലേക്ക് എത്തണ്ടേ? ആ ഭരണത്തിലേക്ക് എത്തുന്ന അഞ്ചാം നിലയിലേക്ക് നമ്മൾ എത്തും. നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകും. ഇതുകൊണ്ടാ കർത്താവ് ആദ്യം പറഞ്ഞു ബി ഫ്രൂട്ട്ഫുൾ. അതിനൊരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നതന്നെ ബി ഫ്രൂട്ട്ഫുൾ ആ, അതിലേക്ക് എത്തണോ? ആ ഫ്രൂട്ട്ഫുൾ ആകുമ്പോൾ നമ്മൾ വാഴാൻ തുടങ്ങും. അതിനുവേണ്ടി നമ്മൾ സൃഷ്ടിച്ച്, അങ്ങനെ ദൈവം നമ്മളിലൂടെ വാഴും. അങ്ങനെ ദൈവം നമ്മളിലൂടെ വാഴുന്നതിന് വേണ്ടിയാണ് ഈ ടെമ്പിൾ കൺസ്ട്രക്ഷൻ ഉള്ളിൽ നടക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ഈ ജഡ ജീവിതത്തിൽ നിന്ന് മാറി ആത്മജീവിതത്തിലേക്ക് മാറും. ഇത് പ്രാകൃത മനുഷ്യനാണ്, ഇവൻ ആത്മീകനാണ്. ഹല്ലേലൂയ. ഇവൻ ആത്മാവ് നയിക്കപ്പെടുന്നവനാ, ഇത് ഇവൻ ജഡത്താ നയിക്കപ്പെടുന്നവനാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇത് നമുക്ക് ഒരു ബേസിക് ഫൗണ്ടേഷൻ ആയിരിക്കട്ടെ. അപ്പോ ആ കോഴിയും കോഴിമുട്ടയും ചാണകവും ഒന്നും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് ഫലിതമായിട്ടൊക്കെ തോന്നുമെങ്കിലും അതൊക്കെ വളരെ ആഴമുള്ള അർത്ഥമുള്ള കാര്യങ്ങളാണ്. ദൈവം വെച്ചിരിക്കുന്ന സ്ട്രാറ്റജികളാണോ, അത് പ്ലാൻ ഓഫ് ആക്ഷൻസ് ആണോ, ഒരു 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 പ്രൊഡക്ഷൻ നടത്തിയെടുക്കാൻ വേണ്ടി ദൈവം വെച്ചതാണ്. ഇതുപോലെ മനുഷ്യർക്ക് കൊടുത്ത സ്ട്രാറ്റജി 1:21 ഒരിക്കലും മറന്നു പോകരുത്. ഞാൻ നിങ്ങൾ ഡൊമിനിയനിലേക്ക് എത്തണമെങ്കിലും ഭരണത്തിലേക്ക് വാഴ്ചയിലേക്ക് എത്തണമെങ്കിൽ ഇത് നമുക്ക് കടന്നു വന്നേ പറ്റൂ. ആദ്യം പറഞ്ഞത് ഓർത്തോളം, ഇത് എത്ര നിങ്ങളിപ്പോൾ കേട്ടെന്ന് ചിന്തിച്ചോ. ഇനി നിങ്ങൾ നേരെ പോകുന്ന ലോകത്തിലേക്ക് ഇങ്ങനെ ചെവി തുറന്നു വെച്ച് കഴിഞ്ഞാൽ, കണ്ണ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കേട്ടത് ന്യൂട്രലൈസ് ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഓർക്കിയില്ല, ഫെയ്ത്ത് പോവും, ഫെയ്ത്ത് ഉള്ള ഫെയ്ത്ത് അങ്ങ് പോവും. അപ്പോൾ പിന്നെ നിങ്ങൾ പിന്നെ പറഞ്ഞത് ഇത് ഞാൻ നേരത്തെ കേട്ടതാണല്ലോ, ഇത് ഞാൻ നേരത്തെ കേട്ടതാണല്ലോ, ഫെയ്ത്ത് പോയി, ചുമ്മാ കേട്ടതായി കേട്ടതായി നിന്നു, ഒരു കാര്യമില്ല. അതുകൊണ്ട് ഫെയ്ത്ത് ഇല്ലയോ പ്രിയ സഹോദരങ്ങളെ, കേട്ട വചനം നമുക്ക് ഉപകാരമായി വരത്തില്ല. കേട്ടു പക്ഷെ ഉപകാരമാകുന്നില്ല. അപ്പൊ ഈ വചനം കേട്ട് നമുക്ക് ഉപകാരമായി തീരണം എന്ന് ഓരോരുത്തരെയും ഉറപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതാ വളരെ സ്ട്രഗിൾ, അതായത് ക്രൂശിന്റെ ആ കഷ്ടതയിലൂടെ കടന്നു പോയിട്ടാണ് നിങ്ങൾക്ക് ഈ വചനം തരുന്നത്. ഈ വചനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിന് വേദനയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ ഈ വചനം നഷ്ടപ്പെട്ടു പോകാതെ പ്രിയ സഹോദരങ്ങളെ, ഈ വചനം ഏറ്റെടുത്ത് നിങ്ങൾ ഓരോരുത്തരും ഫലമായി വിരിയുന്നത് കാണുമ്പോൾ ഹൃദയത്തിന് എത്ര സന്തോഷം ഉണ്ടാവും എന്നറിയാമോ? ഹല്ലേലൂയ. അതുകൊണ്ട് ആരും നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, എൻ്റെ പ്രാർത്ഥനകൾ എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു. പ്രാർത്ഥന എവിടെ നിൽക്കുന്നു എന്ന് അറിഞ്ഞാൽ മനസ്സിലാകും നാം അവിടെ നിൽക്കുന്നു. എൻ്റെ പ്രാർത്ഥന ഇതാ, ഇത് പഴയ ആദ്യത്തെ ആ 3 നിലയിലാണോ എൻ്റെ പ്രാർത്ഥന, അവസാനത്തെ ആ 2 നിലയിലാണോ, എവിടെയാണ് എൻ്റെ പ്രാർത്ഥന നിൽക്കുന്നത്? ഹല്ലേലൂയ. എന്നിട്ട് ഈ ആഴ്ച നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കണ്ടുപിടിക്കണം യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന എവിടെയാ നിന്നിരുന്നത്? ആദ്യത്തെ 3 നിലയിലാണോ, അവസാനത്തെ 2 നിലയിലാണോ? ദൈവം അനുവദിക്കാൻ അടുത്ത പ്രാവശ്യം നമുക്ക് ചിന്തിക്കാം. പക്ഷേ അത് പറഞ്ഞതിന് മുമ്പ് നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ദൈവത്തിന് എന്ത് സന്തോഷമായിരിക്കും? യേശുവിന്റെ പ്രാർത്ഥന എവിടെ നിന്ന്? ആദ്യത്തെ 3 നിലയിലാണോ, അവസാനത്തെ 2 നിലയിലാണോ? ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ഇതുവരെ ലോകത്ത് ചിന്തിച്ചിട്ടുണ്ടാകത്തില്ല, പക്ഷേ ഇന്ന് ദൈവത്തിന് ആത്മം കിട്ടുതരിക. ഈ ആഴ്ച മുഴുവൻ അത് ചിന്തിക്കുക, യേശുവിന്റെ പ്രാർത്ഥന എവിടെയാ നിന്നിരുന്നത്? ഹല്ലേലൂയ. അന്ന് അങ്ങനെയെങ്കിൽ നമുക്ക് ആ യേശുവിനെ അനുഗമിക്കാൻ അത് വളരെ നല്ലൊരു മാതൃകയായി തീരും. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൽ ശരണപ്പെടാം. കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ലോർഡ് ഐ ലവ് യു. എല്ലാ കണ്ണുകളും അടയട്ടെ. ഓ ലോർഡ് ഐ ലവ് യു, താങ്ക് യു ഫാദർ. ഫാദർ താങ്ക് യു. സ്വർഗീയ പിതാവേ, ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ അങ്ങ് തന്ന നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ എവിടെ നിൽക്കുന്നു? ഞങ്ങൾ ബുദ്ധിയില്ലാത്തവരാണോ? ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചു, എന്നിട്ട് ഇപ്പൊ ജഡം കൊണ്ട് സമാപിക്കുന്നു. അങ്ങ് അവിടെ നിന്ന് ന്യായപ്രമാണത്തെ കുറിച്ച് പറഞ്ഞു. ഇന്ന് അങ്ങ് ഞങ്ങളോട് ഇതാ ഞങ്ങളുടെ ജഡീകമായ ആ രീതി, ജഡീകമായ പ്രാർത്ഥനകൾ, ചമത്തീരിയുണ്ട് ഒതുങ്ങുന്നത് മാത്രം അന്വേഷിക്കുന്ന ആ ഒരു തലത്തിലാണോ ഞങ്ങൾ, അതോ 4 നിലയും 5 നിലയും ജയിക്കുക വാഴുക എന്ന തലത്തിലാണോ ഞങ്ങളെന്ന് ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചു. ഞങ്ങൾ ബുദ്ധിയില്ലാത്തവരാണോ ബുദ്ധിയുള്ളവരാണോ എന്ന് ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ ഓർപ്പിച്ചു. ആദ്യത്തെ 3 നില പ്രാർത്ഥനകൾ, സന്താനപുഷ്ടിയുള്ളവരാകുക, പെരുകുക, ഭൂമി നിറയുക, അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതെന്നും എന്നാൽ അവസാനത്തെ 2 നില അത് ജഡികമല്ല, അത് ആത്മീകമാണ് എന്നും ആത്മമണ്ഡലത്തിൽ മാത്രമേ അവിടെ ജയം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്നും എന്റെ 4 നില ജയിക്കുകയാണെന്നും കർത്താവ് പറഞ്ഞു. ഞാൻ ജയിച്ചു, ഇപ്പോൾ സിംഹാസനത്തിലെത്തി, ഭരണത്തിലെത്തി. അതുകൊണ്ട് നിങ്ങളും ജയിക്കണം, നിങ്ങളും 4 നില കെട്ടണം, നിങ്ങളും ഭരണത്തിൽ 5 നിലയിലെത്തണം. സ്വർഗീയ പിതാവേ, അങ്ങനെ തന്ന സന്ദേശത്തിനായി നന്ദിയോടെ സ്തോത്രം. താങ്ക് യു ഡാഡി, താങ്ക് യു. സഹോദരങ്ങളെ, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നാം ഇന്ന് എവിടെയായിരിക്കുന്നു? ആദ്യത്തെ 3 നില കെട്ടുന്ന വ്യക്തിയാണോ? ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ് ഞാൻ കേട്ടത്, പക്ഷേ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ 3 നിലകൾ മാത്രം സെമിത്തേരി കൊണ്ട് തീരുന്ന മെയിന്റനൻസ് മാത്രമുള്ളതും ലാഭമില്ലാത്തതുമായ ആ തലത്തിലാണോ ഞാൻ നിൽക്കുന്നത്? അതോ 4 നിലയും 5 നിലയും ശ്രമത്തേരി കൊണ്ട് തീരാത്തതും നിത്യമായി നിലനിൽക്കുന്നതിലുമാണ് ഞാൻ നിൽക്കുന്നത്? മുൻപിലുള്ളതിലാണോ ഞാൻ നിൽക്കുന്നത്? പിൻപിലുള്ളതിലാണോ ഞാൻ നിൽക്കുന്നത്? അവനവനെ തന്നെ ശോധന ചെയ്താട്ടെ. ഇനി ഞാനുമായിട്ടുള്ള നിങ്ങൾക്ക് ബന്ധം, ദൈവവുമായിട്ട് നിങ്ങൾക്ക് ബന്ധം, ദൈവസന്നിധിയിൽ അവനവനെ തന്നെ അറിയിച്ചാട്ടെ. എന്റെ കർത്താവേ, ഞാൻ നിൽക്കുന്നത് ഇവിടെയാണ്, ഞാൻ ബുദ്ധിയില്ലാത്തവനായി പോയല്ലോ എന്റെ കർത്താവേ, ബുദ്ധിയില്ലാത്തവളായി പോയല്ലോ എന്റെ കർത്താവേ. ഇത്രയും കാലം ഞാനൊരു ഭക്തനാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു വന്നു. പക്ഷെ ഇന്ന് വചനം എന്ന കണ്ണാടിയിലൂടെ നോക്കിയപ്പോ ഞാൻ ഗലാത്തിരെ പോലെ ബുദ്ധിയില്ലാത്തവരായി നിലകൊള്ളുന്നതാണല്ലോ. അങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയത്തിലെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കേ, കർത്താവേ ഇനിയും പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി നാലാം നിലയും അഞ്ചാം നിലയും ജയിക്കുക, അവകാശമാക്കുക, ഇതിലേക്ക് കടന്നു പോകാൻ എനിക്ക് കൃപ തരണമേ. എവിടെ എനിക്കത് ലഭിക്കും? പൗലോസ് പറയുന്നു, ക്രിസ്തു യേശുവിൽ എല്ലാ മേഖലയിലും എന്നെ ജയോത്സവമായി നടത്തുന്നു. നമ്മൾ അതിനെയെല്ലാം പുറകിലേക്ക് മാത്രം കൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ അല്ല, പുറകിലും തീർച്ചയായും ജയം കിട്ടും, പക്ഷെ അത് ചെമത്തേരി വരെ ഉള്ളൂ എന്ന് മാത്രം. എന്നാൽ നിത്യമായ ജയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ ഇതാ കർത്താവ് തന്റെ ആത്മാവിനെ നമ്മളുടെ മധ്യ അയച്ചിട്ടുണ്ട്. ദൈവത്തിൽ ജനിക്കുന്നതെല്ലാം ലോകത്തെ ജയിക്കുന്നു. നാലാം നില കെട്ടുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് നാലാം നില കെട്ടുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നാലാം നില കെട്ടാതെ അഞ്ചാം നിലയിലേക്ക് വരികയില്ല. ഇതാ നമുക്ക് അതിനായി നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഒരു കോഴി ഉണ്ടായിട്ട് കാര്യമില്ല, കോഴിക്ക് ഭക്ഷണം കൊടുക്കാതെ അവർ മുട്ടയിടില്ല. ഇതാ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം, ദൈവത്തിന് ജനിക്കുന്ന ആ ഫുഡ് കഴിക്കാം. ദൈവത്തിന് ജനിക്കുന്നതെല്ലാം നാലാം നില പണിയും. ദൈവത്തിന് ജനിക്കുന്നതെല്ലാം ലോകത്തെ ജയിക്കും. നാലാം നില പണിയും. നാലാം നില പണിതാൽ അഞ്ചാം നിലയിലേക്ക് നമ്മൾ എത്തും. ഇതാ അതിനായി നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, സമർപ്പിക്കാം. ഈ വചനം ദൈവസന്നിധിയിലിരുന്ന് ആഴത്തിൽ ധ്യാനിക്കാം. ദൈവം കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവ്, അങ്ങയുടെ മക്കളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് വീണ്ടും ഏൽപ്പിക്കുന്നു. അങ്ങ് തന്ന അനുഗ്രഹീത വചനത്തിനായി നന്ദി. സമർപ്പിക്കപ്പെട്ട ഈ കുഞ്ഞുങ്ങൾക്കായി, അങ്ങയുടെ ദാസന്മാർക്കായി, ദാസിമാർക്കായി സ്തോത്രം. കർത്താവേ അങ്ങയുടെ പ്ലാൻ ഓഫ് ആക്ഷനിലൂടെ, ആ സ്ട്രാറ്റജിയിലൂടെ കർത്താവെ ജഡമണ്ഡലത്തെ ആത്മമണ്ഡലത്തെ അങ്ങ് സെപ്പറേറ്റ് ചെയ്തു. നന്ദി അപ്പ, നന്ദി. ഞങ്ങൾക്കിത് മനസ്സിലാക്കി തന്നതിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങിത് മനസ്സിലാക്കി തന്നില്ല എങ്കിൽ ഞങ്ങളുടെ ഈ ആയുഷ്കാലം ഞങ്ങൾക്കത് മനസ്സിലാകില്ലായിരുന്നു. പ്രിയ നല്ല അപ്പ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ഓമനപുത്രനായ ക്രിസ്തുവിൽ ഇതാ ഞങ്ങളെ അങ്ങിൽ ചേർക്കുവാൻ അങ്ങിക്കുണ്ടായ മനസ്സിനായി നന്ദിയോടെ സ്തോത്രം. പറഞ്ഞു തന്നതിനായി നന്ദി കർത്താവേ. ഇതിൽ നിലകൊള്ളുവാൻ, ഇതിൽ ജീവിപ്പാൻ, ഇനി പിറയിലേക്ക് നോക്കാതെ മുൻപിലേക്ക് നോക്കി ഓടുവാൻ, കലപ്പിക്ക് കൈവച്ച ശേഷം ബുദ്ധിയില്ലാത്ത ഗലാത്തിയരെ പോലെ പുറകിലേക്ക് നോക്കുന്നവരായിട്ടല്ല, ബുദ്ധിയുള്ളവരായി പൗലോസിനെ പോലെ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ഓടുവാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ സമയം അപഹരിച്ചുകൊണ്ട് പോകുന്ന ആ തലങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവേ അങ്ങ് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ അത്ഭുതകരങ്ങളേൽപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. പ്രിയ പിതാവേ, ഈ ജനത്തെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പോ ഇവരനുഗ്രഹ വിഷയമായി വെളിപ്പെടട്ടെ കർത്താവേ. സകല മേഖലകളിലും അങ്ങയുടെ മക്കൾ ഫലമുള്ളതായി വെളിപ്പെടട്ടെ. ഒരു വായ് തുറക്കുമ്പോൾ ആത്മാവിന്റെ നദി അങ്ങയുടെ മക്കളുടെ ജീവിതത്തോട് വെളിപ്പെടട്ടെ. അനേകരെ അത് തേജിലേക്ക് നയിക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നന്ദി, നന്ദി, നന്ദി. വെൽ ഡൺ ഹോളി സ്പിരിറ്റ്, താങ്ക് യു. അങ്ങ് നന്നായി പ്രവർത്തിച്ചു തന്നോ, നന്ദിയാ, നന്നായി പ്രവർത്തിച്ചു. നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുക. എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ക്രിസ്തു യേശുവിൻ നാമത്തിൽ പിതാവേ. പ്രിയ സഹോദരങ്ങളെ, കർത്താവിനോട് സംസാരിച്ചു, കർത്താവിനോട് കൂട്ടായിരിക്കട്ടെ. ഇതാ ഈ സന്ദേശം അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ള സഹോദരങ്ങൾക്ക് ഇത് അറിയിച്ചു കൊടുത്താട്ടെ. അങ്ങനെ നമുക്കും ആ ദൈവിക പ്രവൃത്തിയിൽ പങ്കാളികളായിത്തീരാം. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.